ഒരു വാളായി ഹൃദയത്തിൽ മുറിവുണ്ടാക്കി, ഒരു ചുറ്റിക പോലെ ഹൃദയത്തിൽ താഴ്ന്നുണ്ടാക്കി, ഒരു കണ്ണാടി പോലെ എന്റെ കുറവുകൾ ഞാൻ നേരിൽ കണ്ട് ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന ഇടമാണ് കൺവെൻഷൻ്റെ. അതാണ് കൺവെൻഷൻ ഒന്നാമത്തെ പർപ്പസ്, ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഗ്ലോറിഫൈ ദ നെയിം ഓഫ് ജീസസ് ഇൻ എ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. ഇവിടെ ഇപ്പം പ്രത്യേക സാഹചര്യം കൺവെൻഷൻ അകത്താണ്, ഇൻഡോറിലാണ്. നാട്ടിലെല്ലാം കൺവെൻഷൻ ഔട്ട്ഡോറിലാണ്. ദേവാലയത്തിന്റെ നാല് സുരക്ഷിത ചുവരുകൾക്ക് പുറത്തേക്ക് വന്ന് വിശാലമായ മൈതാനങ്ങളിൽ ഹിന്ദുവും ജൈനനും സിഖുകാരനും പാഴ്സിയും മുസൽമാനും എല്ലാം വെടിച്ചു പാർക്കുന്ന ഒരു മതബഹുല സമൂഹത്തിൽ മയക്കു വെച്ച് കിട്ടി ഉച്ചത്തിൽ ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അഭിമാനമുള്ള സ്ഥലം, ലജ്ജയൊന്നുമില്ലാതെ ക്രൈസ്തവ ന്യൂനപക്ഷം ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ നടുവിൽ എന്നോട് പറയുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അവന്റെ സ്തുതികൾ പാടി അവനെ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ മതബഹുല സമൂഹത്തിൽ യേശുവിന്റെ നാം ഉയർത്തുകയാണ് കൺവെൻഷനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രണ്ട് ലക്ഷ്യങ്ങൾ, യേശുവിന്റെ നാമത്തിന്റെ പുകഴ്ച, എന്റെ ജീവിതത്തിന്റെ രൂപാന്തരം, അത് രണ്ടും ഈ കൺവെൻഷനോട് ഈ വർഷം നമുക്ക് സാധ്യതമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം നേരുന്നു. ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ ഒരു വലിയ ശുശ്രൂഷയുടെ മുഖത്തേക്ക് നാം ഇരിക്കുകയാണ്. കൺവെൻഷൻ ഒരു സാധാരണ സംഭവമല്ല, ദൈവത്തിന്റെ വചനം നമ്മളെ കണ്ടെത്തിയ വചനമാണ്, ദൈവത്തിന്റെ വചനം നമ്മളെ എഴുന്നേൽപ്പിച്ച വചനമാണ്, ദൈവത്തിന്റെ വചനം നമുക്ക് ദിശാബോധം നൽകിയ വചനമാണ്. ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല, ലോകത്തെ ചലിപ്പിച്ച ഗ്രന്ഥം, മനുഷ്യനെ കണ്ടെത്തിയ ഗ്രന്ഥം, ഇരുട്ടിൽ പോയിരുന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ഗ്രന്ഥം, നമ്മുടെ പൂർവികരെ മാതാപിതാക്കന്മാരെ ജീവിപ്പിച്ച ഗ്രന്ഥം, അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തിയ ഗ്രന്ഥം. ഈ വിശുദ്ധ പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് രാത്രികളിൽ തിരക്കുള്ള ദൈവത്തിന്റെ ജനം സമ്മേളിക്കുമ്പോൾ അത് വെറുമൊരു എക്സസൈസായി മാറരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഒരുമിച്ചു കൂടി വന്നിരിക്കുന്നു. അടിയൻ വെറും ശബ്ദമാണ് കർത്താവെ, വചനം നിന്റേതാണ്, നീയാണ് വചനം, നിന്റേതാണ് ഈ പ്രിയപ്പെട്ട മക്കൾ. അവരുടെ വേദനയുടെ, തകർച്ചയുടെ, പരാജയങ്ങളുടെ, മോഹഭംഗങ്ങളുടെ, സ്വപ്നങ്ങളുടെ, പ്രതീക്ഷകളുടെ ഒക്കെ ഇടങ്ങളിൽ നിന്റെ വചനത്തിന് പ്രവർത്തിക്കാനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, അടിയൻ കാത്തിരിക്കുന്നു, മക്കൾ കാത്തിരിക്കുന്നു, അച്ഛൻ കാത്തിരിക്കുന്നു, ഈ ദേശം കാത്തിരിക്കുന്നു, ഞങ്ങളുടെ നാട് കാത്തിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ദിനത്തായി മറക്കണം. നിങ്ങൾക്ക് വിളിച്ച ഉപകാരങ്ങൾക്ക് നാം നമുക്ക് ദൈവത്തോട് പറയാം. ഹൃദയപുറം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വരുത്തിലൂടെ നമുക്ക് വിട്ടെത്തരും, കുറവുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടത് തിരുത്താൻ പ്രേരണ നൽകും, ദിശാബോധം നമുക്ക് നൽകും. അതിനെ നമുക്ക് കാത്തിരിക്കാം. എന്റെ ഉള്ളവും എന്റെ ജീവനും ദൈവമേ നിന്നെ വാഴ്ത്തിടും, എന്റെ ഉള്ളവും എന്റെ ജീവനും ദൈവമേ നിന്നെ വാഴ്ത്തിടും, എണ്ണിത്തീരുവാനാവുകില്ലിനി രക്ഷകാതന്ന നന്മകൾ, എണ്ണിത്തീരുവാനാവുകില്ലിനി രക്ഷകാതന്ന നന്മകൾ, എന്റെയുള്ളവും എന്റെ ജീവനും ദൈവമേ നിന്നെ വാഴ്ത്തിടും, എണ്ണിത്തീരുവാനാവുകില്ലിനി രക്ഷകാതന്ന നന്മകൾ, എണ്ണിത്തീരുവാനാവുകില്ലിനി രക്ഷകാതന്ന നന്മകൾ, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവൻ ദാനമായി നൽകി സർവവും, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവൻ ദാനമായി നൽകി സർവവും, വൻകരം എന്നെ കണ്ടു കർത്തരോ എത്ര നല്ലവൻ, വൻകരം എന്നെ കണ്ടു കർത്തരോ.
എത്ര നല്ലവൻ എൻ്റെ ഉള്ളവും എൻ്റെ ജീവനും ദൈവമേ നിന്നെ വാഴ്ത്തിടും എണ്ണിത്തീരുവാനാവുമില്ലേ രക്ഷകാതം നന്മകൾ എണ്ണിത്തീരുവാനാവുമില്ലേ രക്ഷകാതം നന്മകൾ എന്റെ വീഴ്ചയിൽ കൈവിടാത്തവൻ പാപങ്ങൾ പൊക്കി പൂർണ്ണമാ എന്റെ വീഴ്ചയിൽ കൈവിടാത്തവൻ പാപങ്ങൾ പൊക്കി പൂർണ്ണമാ
യേശുക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. കാരണം അവൻ എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാര വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ദൈവത്തിന്റെ പുത്രനാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഐക്യപ്പെട്ടതായിട്ടാണ്. ജീസസ് ഈസ് സെൻ്റ് ബൈ ഹിസ് ഫാദർ ഗോഡ് ദിസ് വേൾഡ്. നമുക്കറിയാം ദൈവത്തിൽ ഐക്യപ്പെട്ടവനായിട്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. സ്വർഗത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൈവിക തൃത്വത്തിന്റെ ഭാഗമായിരുന്ന രണ്ടാമൻ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മ രണ്ടാമനായിരുന്ന ദൈവത്തിന്റെ പുത്രനെ ലോകത്തിലേക്ക് ദൈവം അയച്ചു. ദൈവം മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ചു. വാക്കിന്റെ പ്രഭവശക്തിയെല്ലാം അഞ്ചു ദിവസങ്ങൾ ദൈവം ഉളവാക്കി. മലകൾ, മാമരങ്ങൾ, ഗുഹരങ്ങൾ, താഴ്വരകൾ, സമുദ്രം, നദി, കവറുകൾ എല്ലാം ദൈവത്തിന്റെ വാക്കിന്റെ വൈഭവത്താൽ ഉണ്ടായി വന്നുവെങ്കിൽ ആറാം ദിവസം ദൈവം നിലത്തെ കളിമുണ്ടെടുത്ത് കുഴച്ച് സ്വന്തം സാദൃശ്യവും പ്രകൃതിയും അതിൽ നിറച്ച് ഒടുവിൽ ജീവന്റെ ശ്വാസം ഊതിക്കയറ്റി മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ മാസ്റ്റർ പീസായി മനുഷ്യൻ രൂപപ്പെട്ടു. എന്നാൽ മനുഷ്യൻ തനിയെ ഇരുന്നത് ദൈവത്തിന് ഇഷ്ടമായില്ല. ഓരോ ക്രിയേഷന്റെയും എൻഡിൽ ദൈവം കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, ഇറ്റ്സ് ഗുഡ് എന്നതായിരുന്നു. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയുടെ അത് ഉണ്ടായില്ല. കാരണം ഹ്യൂമൻ വാസ് അലോൺ, ഹി വാസ് ഇൻ സോലിറ്റ്യൂഡ്. അതുകൊണ്ട് ആ ഏകാന്തതയുടെ ദാരിദ്ര്യം പരിഹരിക്കാൻ ദൈവം അവന് ഇണയെ നൽകി. ചരിത്രത്തിൽ ആദ്യത്തെ സർജറിയിലൂടെ ദൈവം മനുഷ്യന് പങ്കാളിയെ നൽകി, സ്ത്രീയെ നൽകി. അവരൊരു ദേഹമായി മനുഷ്യൻ വളർന്നു, പ്രബലപ്പെട്ടു, തലമുറകളുണ്ടായി, സന്തതി പരമ്പരകളുണ്ടായി, ഭൂതലത്തിൽ നിറഞ്ഞു. എന്നാൽ മനുഷ്യൻ വളരുന്നതോടൊപ്പം മനുഷ്യന്റെ പാപവും വളർന്നു, അകൃത്യം വളർന്നു, ലംഘനങ്ങൾ വളർന്നു, വീഴ്ച വരികയും അനുഗ്രഹിച്ച ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നകന്നിരുന്ന് മാറിക്കൊണ്ടിരുന്നു, ദൈവത്തെ വിട്ട് പിന്മാറിക്കൊണ്ടിരുന്നു. അച്ഛനും ആ അമുഖക്കുറിപ്പിലൊരു വാക്യം ശ്രദ്ധേയമായിരുന്നു. അനുഗ്രഹത്തിന്റെ നിറവിൽ നാം എത്തിച്ചേരുമ്പോൾ മറക്കുന്നത് ദൈവത്തെയാണ്, വേണ്ടെന്ന് വെക്കുന്നത് ദൈവികതയാണ്, ഉപേക്ഷിക്കുന്നത് ആധ്യാത്മികതയാണ്. ആ പാപം അന്ന് മുതലേ തുടങ്ങിയതാണ്. മനുഷ്യൻ ദൈവത്തെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. കുഞ്ഞുണിമാഷ് കൊച്ചു കവിത എഴുതുന്നതാണ്. അദ്ദേഹം എഴുതി, ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏഴാം ദിവസം മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങി. ശരിയാണ്, ഏഴാം ദിവസം മുതൽ മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു തുടങ്ങി. ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ അവരോട് തിരഞ്ഞെടുത്തു. ചില ദൈവങ്ങളെ ചിലർക്ക് വേണ്ടി അടിച്ച് ഏൽപ്പിച്ചു. അങ്ങനെ വേർതിരിവുകളും വൈഭിന്യങ്ങളെ സാഹചര്യങ്ങൾ ലോകത്ത് സംജാതമായി തുടങ്ങി. മനുഷ്യന്റെ പാപം പെരുകിയപ്പോൾ ദൈവത്തിന് മനം തോന്നു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാനും ദൈവാഭിമുഖ്യമുള്ള ഒരു മാർഗത്തിൽ തീർക്കാൻ ദൈവം ആഗ്രഹിച്ചു. ഹ്യൂമൻ വാസ് ഗോഡ് ഓറിയന്റഡ്, ബട്ട് ഹി ബിക്കം ഹ്യൂമൻ ഓറിയന്റഡ്.
എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ഫോം ചെയ്തു, സിൻ അവനെ ഡിഫോം ചെയ്തു, വീണ്ടും റീഫോം ചെയ്യാൻ വേണ്ടി ദൈവം പരിശ്രമിച്ചു. ആ പരിശ്രമം പക്ഷേ സക്സസ് ആയില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് തീ കിറക്കി നോക്കി, രക്ഷപ്പെട്ടില്ല. 40 ദിനരാത്രങ്ങൾ മഴ പെയ്ച്ച് ശിക്ഷ നൽകിയെന്ന് നോക്കി, എന്നിട്ടും മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. പക്ഷെ ഒടുവിൽ ദൈവം മനുഷ്യനും ഒരു സന്ധി ചെയ്തു, ഞാനിനി നിങ്ങളെ നശിപ്പിക്കുകയില്ല പ്രളയത്തിലോ തീയിലോ, മറിച്ച് സ്നേഹത്തിന്റെ സൂക്ഷ്മമായ പുതിയ മാർഗം ഞാൻ നിങ്ങൾക്കൊണ്ട് തുറക്കുകയാണ്. അങ്ങനെ തൃത്വത്തിൽ രണ്ടാം നിലയായിരുന്ന ക്രിസ്തുവിനെ സ്വർഗത്തിന്റെ അഭ്യുനതിയിൽ നിന്ന് ലോകത്തിലേക്ക് കർത്താവ് അയച്ചിട്ടുണ്ട്. ക്രിസ്തു ലോകത്തിൽ വന്നു, അവൻ മനുഷ്യരോടൊപ്പം ജീവിച്ചു, മനുഷ്യർ ഒരുവനായി. പാപം എന്ന് പറയുന്ന ഒറ്റ സംഗതി ഒഴിച്ച് എല്ലാ കാര്യത്തിലും മനുഷ്യരെ പോലെ മനുഷ്യരില്ല ജീവിച്ച കർത്താവ് നമ്മളിടയിൽ പാർത്തു. ക്രിസ്തുവിന്റെ ലോകത്തിലെ ജീവിതത്തിന്റെ ഉദ്ദേശം മനുഷ്യരോടൊപ്പം ജീവിക്കുക, മനുഷ്യനെ കണ്ടെത്തുക എന്ന് പറയും. സോ ജീസസ് വാസ് ട്രൈങ് ടു ഡിസ്കവർ ആൻഡ് റീഡിസ്കവർ ഹിം. മനുഷ്യനെ കണ്ടെത്തേണ്ട പരിശ്രമമായിരുന്നു യേശുവിന്റേത്. മനുഷ്യനിൽ ദൈവം നിറച്ചു കൊടുത്ത സാധ്യതകൾ എന്താണെന്ന് മനുഷ്യൻ തിരിച്ചറിയാൻ വേണ്ടി, അവനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു കഥാ പ്രവർത്തിച്ചത്. ജീസസ് വാസ് എ ഹെൽപ്പിംഗ് ഫാക്ടർ ഫോർ ഹിം ആൻഡ് ഹിംസെൽഫ്. സ്വയം ഞാനും നിങ്ങളും എല്ലാം നമ്മെ തന്നെ സഹായിക്കുന്നതിന് വേണ്ടി, നമ്മളെ സഹായിക്കാൻ വന്ന ഡീമൻ ഒരു 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 ഡിവൈൻ ബീങ് ആയിരുന്നു കഥ. പക്ഷെ അവൻ മനുഷ്യനെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനായ ലോകത്ത് ജീവിക്കായിരുന്നു. സാധാരണക്കാരെ മനുഷ്യന് ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഒക്കെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഒരു മനുഷ്യനായി തന്നെ ക്രിസ്തു ലോകത്ത് ജീവിക്കായിരുന്നു. ഹി വാസ് എ മൂവിംഗ് ക്രൈസ്റ്റ്. ക്രിസ്തു സ്റ്റാറ്റ്മെന്റ് ഒരിടത്ത് വരുന്നില്ല. ഹി വാസ് മൂവിംഗ് ലൈക്ക് എനിതിങ്. ഹി വാസ് എ വർക്കിംഗ് ഗോഡ്. മനുഷ്യപുത്രൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ദൈവപുത്രന്റെ ലോകത്തിൽ ജീവിച്ചു. സാധാരണക്കാരനെ പോലെ അവൻ എല്ലായിടവും ഉണ്ടായിരുന്നു മനുഷ്യരോട് കൂടി. നമുക്കറിയാം അവൻ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു അവന്റെ പേര് ഇമ്മാനുവൽ എന്നായിരിക്കും. അതിന്റെ അർത്ഥം ഗോഡ് വിത്ത് ഹ്യൂമൻ. ദൈവം മനുഷ്യരോട് കൂടി ഇരിക്കുന്ന പ്രതിഭാസമാണ് ഇമ്മാനുവൽ. ശരിയാണ്, അവൻ വന്നു ലോകത്തിലേക്ക് വന്ന് അവൻ ആ ഉറപ്പ് വീണ്ടും ആവർത്തിച്ചു, റീകൺഫേം ചെയ്തു. ഐ വിൽ ബി വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ലോക അവസാനം അറിയും നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരുടെ ദൈവമായിരുന്നു, അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മനുഷ്യൻ്റെടൊപ്പം ദൈവത്തിന് നിരന്തരം വസിക്കണം. കാരണം മനുഷ്യൻ കണ്ണുനീരിന്റെ ഭക്താവാണ്. ഒരുപാട് കണ്ണുനീർ മനുഷ്യനുണ്ട്. ദുഃഖമുണ്ട്, വ്യഥയുണ്ട്, ഗദ്ഗതങ്ങളുണ്ട്, തകർച്ചകളും പരാജയങ്ങളും വീഴ്ചകളും ശോകങ്ങളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ അത് പരിഹരിക്കുവാനും തിരുത്തുവാനും നികത്തുവാനും പരിവർത്തനത്തിന്റെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ട് എത്തിക്കുവാനും കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം സദാ ജീവിതത്തിലുണ്ട്. ഈ സഹായം തരാനാണ് ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രന്റെ നിങ്ങളെ കൂടി ജീവിക്കാൻ കഴിയുന്നത്. അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയും അവനെ കാണാൻ കഴിയും. നന്നേ ഇരുട്ടുള്ള പ്രഭാതം മുതൽ നന്നേ അർദ്ധരാത്രി വരെ മനുഷ്യനോടൊപ്പം ദൈവമുണ്ട്. കടൽ തീരത്തവനുണ്ട്, കല്യാണ വീട്ടിലവനുണ്ട്, മരണ വീട്ടിലുണ്ട്, ചന്തസ്ഥലങ്ങളിലുണ്ട്, 2-3 പേർ കൂടുന്നുണ്ട് മധ്യത്തിലുണ്ട്, ദേവാലയത്തിൽ ഉദ്ദേശക്കന്മാരുടെ മധ്യത്തിലുണ്ട്. എല്ലായിടത്തിലും ക്രിസ്തു ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് അവൻ. നമുക്കവിടെ ജീവിക്കുകയാണ്. വിഷമങ്ങളെടുത്ത്, ഭാരങ്ങളെടുത്ത്, മരണങ്ങളെടുത്ത്, വേദനകളെടുത്ത്, സങ്കടങ്ങളെടുത്ത് അവനെ അന്വേഷിക്കുന്നിടത്ത് എവിടെയും ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ക്രിസ്തു നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു ഉത്ഥാനം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം, പുതിയ തുടക്കം, പുതിയ നമുക്ക് പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഈ മരുഭൂമിയിലേക്ക് നിങ്ങളൊക്കെ വന്നത് ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു പുതിയ അധ്യായം ജീവിതത്തിൽ തുറന്നു കിട്ടണം. സങ്കടങ്ങൾ അവസാനിക്കണം, ശോകങ്ങൾ തീരണം, വ്യഥകൾ അവസാനിക്കണം, സംശയങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാവണം, ഒരു പുതിയ തുടക്കം ഉണ്ടാവണം. ക്രിസ്തു എന്നും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടെന്ന് അവൻ ആഗ്രഹിക്കാം. 3 ഉത്ഥാനവും ഈ 3 രാത്രിയിൽ ഞാൻ പറയുകയാണ്. ക്രിസ്തുവിന്റെ 3 ക്ഷണം. യേശു ക്ഷണിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ദൈവത്തിന് കേൾവി. ഈ ക്രിസ്തുവിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആദ്യത്തെ ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തിട്ട് യേശുദ്ധ യോഹന്നാൻ സുവിശേഷം 14:43 വിശുദ്ധ യോഹന്നാൻ 11:43 അറിയുന്ന വാക്യമാണ്. ഞാൻ വളരെ സുപരിചിതമായ 3 ഇടങ്ങളാണ് ഈ 3 രാത്രികളിൽ പരാമർശിക്കുന്നത്. പുത്രനായിട്ട് എനിക്കൊന്നുമില്ല, കാരണം വേദപുസ്തകത്തിലൊന്നും പുതിയതില്ല. പിതാക്കന്മാരുടെ മാതാക്കന്മാരുടെ കാലം മുതൽ കേട്ട് തഴപ്പിച്ച കേട്ട് പഴകിയ വാക്യങ്ങൾ വരികയും തന്നെയാണ്. വേദപുസ്തകത്തിന് എഡിറ്റിംഗ് ഇല്ല, ന്യൂ എഡിഷൻസ് ഇല്ല, പഴയത് തന്നെയാണ്. പുതുതായി പറയാൻ ഒന്നുമില്ലെങ്കിലും വീണ്ടും കേൾക്കുമ്പോൾ പുതിയത് നമുക്ക് ഉണ്ടാവില്ല, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും. അതിനൊന്ന് ആവർത്തിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം തിരിച്ചറിയട്ടെ. യേശു കല്ലർവാതിക്കൽ നിന്നോട് വിളിച്ചു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. കർത്താവിന്റെ ക്ഷണം, ലാസറേ പുറത്തു വരിക. This is an invitation to a dead person. മരിച്ചുപോയ ഒരുവനോട് കർത്താവ് പറയുന്നു, ലാസറേ പുറത്തു വരിക. മരിച്ചവർ നമുക്ക് മരിച്ചവരാണ്, പക്ഷേ മരിച്ചവർ കർത്താവിന് മരിച്ചവരല്ല. അതിന് തന്നെ ഈ വാക്യത്തിൽ പറയുന്നുണ്ടല്ലേ, ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ വളരെ പ്രശസ്തമായി സേവനം ചെയ്ത രചനയായിരുന്നു ബഹുമാനപ്പെട്ട കെ സി ചാക്കോ ശാസ്ത്രി അച്ഛൻ. എന്നെ ഒരുപാട് സ്നേഹിച്ച എന്റെ ശുശ്രൂഷ തുടക്കത്തിൽ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച പ്രാർത്ഥിച്ച ഒരു ആധ്യാത്മികമാണ് കെ സി ചാക്കോ അച്ഛൻ. അച്ഛന്റെ ശുശ്രൂഷകൾക്ക് കരുത്തോടെ ശ്രദ്ധിക്കുന്ന അച്ഛന്റെ കൊച്ചമ്മ, എല്ലാവരും ബഹുമാനത്തോടെ കൊച്ചമ്മ എന്നും ബസ്ക്യാമി എന്നും ഒക്കെ വിളിച്ചിരുന്ന ആ ജീവിതം വിരിഞ്ഞാന്ന് മരിച്ചുപോയി കൊല്ലാട്ട്. അതിനു മുമ്പ് വരെ കൊച്ചമ്മ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നവർ കൊച്ചമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യം എന്നറിയുമോ, ബോഡി എപ്പോൾ വരുമെന്നാണ്, കൊച്ചമ്മ എപ്പോൾ വരുമെന്ന് ചോദിച്ചത്. ബിഷപ്പ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറും ബോഡിയാണ്, മന്ത്രി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറും ബോഡിയാണ്, പേര് ആരും വിളിക്കാറില്ല. ശരിയാണ്, നമ്മൾ ആരെങ്കിലും മരിച്ചവരെ പേര് വിളിക്കുമോ? മോറിസ്റ്റിൽ നമ്മൾ എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും എപ്പോഴാണ് ബാബച്ചാൻ വീട്ടിലേക്ക് വരുന്നത് പറയാറില്ല, എപ്പോഴാണ് ശാന്തി ആന്റി പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതെന്നാലും പറയാറില്ല, എപ്പോഴാണ് ബോഡി വരുന്നതെന്നാണ്. മരിച്ചെന്ന് പറയുമ്പോൾ ബോഡിയാണ്, ചരണമില്ലാത്ത, വികാരമില്ലാത്ത, നിർവികാരിയായ, നിർജീവമായ, പ്രതീക്ഷയില്ലാത്ത, അസ്തമിച്ചു പോയ, അവസാനിച്ചു പോയ ജീവിതത്തിന്റെ ബാക്കിപത്രം വരും ബോഡിയാണ്. എന്നാൽ മരിച്ചുപോയ, നാറ്റം വെച്ചുപോയ, സാധ്യതകൾ അവസാനിച്ചു പോയ ഒരുവന്റെ കടറവാദത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തു വിളിക്കുന്നു, ലാസറേ പുറത്തു വരിക, നീ എനിക്ക് മരിച്ചവനല്ല, നിനക്ക് പുതിയ ജീവിതം തരുവാൻ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് പുതിയ ജീവിതം കൊടുക്കുവാൻ, സാധ്യതകളുടെ പുതിയ വഴികൾ തുറന്നിടുവാൻ, ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കുവാൻ വേണ്ടി ഞാൻ എന്റെ കടറവാദത്തിൽ നിൽക്കണം ക്രിസ്തു പറയാൻ. ആരും ചെല്ലാൻ ഇഷ്ടപ്പെടാത്തൊരു കലവടവാദിക്കൽ അവസാനിച്ചു എന്നതിന്റെ അടയാളമായി കൈവരുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് കർത്താവ് പുതിയ ആരംഭത്തിന് തുടക്കപ്പെടുന്നു. നീ പുറത്തു വരിക, ദൈവത്തിന്റെ വചനം കേൾക്കാൻ. ഈ വർഷത്തിന് തുടക്കത്തിൽ വന്നിരിക്കുന്നത് അടഞ്ഞു പോയ ചിലയിടങ്ങൾ തുറന്നു കിട്ടാനുള്ള പ്രതീക്ഷയാണ്. അസ്തമിച്ചു പോയ ഇടങ്ങൾ പുതിയ ഉദയങ്ങളായി മാറുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. തീർന്നു പോയെന്ന് വിചാരിക്കുന്നിടത്ത് പുതിയ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. സ്നേഹമുള്ള ദൈവത്തിന്റെ ജനമേ, പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, കർത്താവിന്റെ ക്ഷണം എന്നോടും നിങ്ങളോടുമാണ്. മരിച്ചവനോട് കർത്താവ് പറയുന്നത് ജീവിക്കുക എന്നല്ല, ഉയർക്കുക എന്നല്ല കർത്താവ് പറയുന്നത്. പറഞ്ഞില്ല ലാസറസ് ബി അലൈവ് എന്നല്ല കർത്താവ് പറഞ്ഞത്, എഴുന്നേൽക്കുക എന്നല്ല പറഞ്ഞത്. കം ഔട്ട്, നീ ഇന്ന് ഇരുടങ്ങളിലാണ്, നീ ഇന്ന് ഗുഹയിലാണ്, നീ ഇന്ന് തടങ്കൽ പാളയത്തിലാണ്, അവിടെ നീ പുറത്തു വരാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഇതാണ് സുവിശേഷം. യേശു നൽകുന്ന സുവിശേഷം എന്താണെന്നറിയാമോ? ചില ഇടങ്ങളിൽ നിന്നെ ഒതുക്കിയിരിക്കുന്ന, അമർത്തിയിരിക്കുന്ന, അടച്ചിരിക്കുന്ന, അമർത്തിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ ശക്തിയിൽ, വചനത്തിന്റെ ശക്തിയിൽ, ആധ്യാത്മിക പ്രഭയിൽ പുറത്തു വരാനുള്ള സഹായമായിട്ടാണ് കർത്താവ് അന്ന് വാതിൽ മുട്ടുന്നത്. നമുക്ക് ഈ സായന്ത്രത്തിലെ സന്ധ്യയിലെ രാത്രിയിൽ ദൈവത്തിന്റെ വചനം തരുന്നത് പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയാണ്. ക്രിസ്തു ബഥാനിയിൽ എത്തിച്ചേരുന്നു. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത യോഹന്നാൻ യേശുവിനെ ദൈവപുത്രനായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. യേശുവിന്റെ ഡിവിനിറ്റി, ഡിവൈൻ പവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുകയും ഫോക്കസ് കൊടുക്കുകയും ചെയ്തൊരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യേശുവിന്റെ ദൈവപുത്രനായിട്ടുള്ള ദൈവികത്വമുള്ള പ്രവൃത്തികളുടെ വർണ്ണന ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്ന ഒരു സുവിശേഷകനാണ്. ഹൈലി സ്റ്റാൻഡേർഡാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയെങ്കിലും വലിയ കാര്യങ്ങൾ കുറച്ച് വാക്യങ്ങൾ പറയുന്ന അദ്ദേഹത്തിന്റെ ശൈലിയെങ്കിലും ഈ ലാസറിനെ ഉയർപ്പിച്ച, ഒരു മരിച്ചവനെ ഉയർപ്പിച്ച കാര്യം ഒരു അദ്ദേഹം മുഴുവൻ പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അത്ഭുതമാണ്. ഒരു മരിച്ചവർ ഉയർപ്പിക്കുന്ന യേശു ചരിത്രങ്ങളെ തിരുന്നുണ്ട്, പക്ഷേ ഈ മരിച്ചവർ ചെറുപ്പക്കാരുടെ ഉയർത്തി നിൽപ്പിക്കുന്ന ഒരു അധ്യയം 11-ാം അധ്യായത്തിന്റെ വലിയ ദൈർഘ്യമുള്ള വാക്യങ്ങളോട് പറഞ്ഞു നോക്കുകയാണ്. അതിന്റെ അർത്ഥം അത്രത്തോളം പ്രാധാന്യം ആ ഉയർപ്പിനുണ്ട്, അത്രത്തോളം പ്രാധാന്യം ഉയർപ്പിന്റെ വൃത്താന്തം വായിക്കുന്ന നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നാണ് ആ പ്രേരണയുടെ അർത്ഥം. യേശുവിന്റെ പ്രിയപ്പെട്ട വീടാണ് ബഥാനിയിലെ ലാസറുടെ ഭാഗം. അദ്ദേഹത്തിന്റെ സഹോദരിമാർ മാർത്തയും മറിയം യേശുവിന്റെ മിത്രങ്ങളാണ്. യേശുവിനെ ശുശ്രൂഷിക്കാൻ എപ്പോഴും വ്യഗ്രതയുള്ള മാർത്തയും യേശുവിൽ നിന്ന് കേൾക്കുവാൻ വ്യഗ്രതയുള്ള മറിയയും ആ കാലഘട്ടത്തിലെ വനിതകളിൽ വേർത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളായി. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പഠിക്കുവാൻ പാടില്ലായിരുന്നു, അവരടുക്കളയിൽ കരിവരുടെ ജീവിതത്തിനുടമകളായി ജീവിക്കേണ്ടവരായിരുന്നു. ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാരായി ജീവിക്കുകയും അവർക്ക് വേണ്ടി പുത്രന്മാരെ കഴിയുന്നത്ര ജനിപ്പിക്കുകയും ഭർത്താവിന്റെ കുടുംബത്തിന്റെ അന്തസ് നിലനിർത്താൻ വേണ്ടി ജീവിക്കുകയും ചെയ്തവരായിരുന്നു സ്ത്രീകൾ. സമൂഹത്തിൽ സ്ഥാനമില്ല, ശബ്ദമില്ല, തികച്ചും ഹൈലി പാട്രിയാർക്കലായിരുന്നു. അവർ പുരുഷ മേധാവിത്വം ശക്തമായി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പുരുഷന്റെ സബോർഡിനേറ്റായി അല്ലേ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാത്രങ്ങളായിരുന്നു സ്ത്രീകളെ. ഈ രണ്ട് സ്ത്രീകൾ വേറിട്ട് നിൽക്കുന്നു. ക്രിസ്തു വിട്ടു വരുമ്പോഴൊക്കെയും മറിയ ചെയ്തിട്ടുണ്ടിരുന്നത് വചനം കേൾക്കുവാനെ പാദപീഠത്തിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു. അന്ന് സ്ത്രീകൾ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. മാർത്തയോ അവന് വേണ്ടി ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ രണ്ട് തലങ്ങളിൽ മാതൃകാപരമായ സേവനങ്ങൾ കാണിച്ച രണ്ട് വനിതകൾ ഈ മാർത്തയും മറിയും. അവരുടെ ഏക സഹോദരൻ ലാസറേശ്വരൻ സ്നേഹിതനും മിത്രവുമായിരുന്നു. നിർഭാഗ്യവശാൽ രോഗിയായി യേശുവിനെ അറിയിച്ചു, വന്നില്ല. രോഗം മൂർച്ഛിച്ചു, യേശു പറഞ്ഞു വന്നില്ല. ഒടുവിൽ മൂർച്ഛിച്ച രോഗത്തിനൊടുവിൽ ലാസർ മരിച്ചു, യേശു പറഞ്ഞു വന്നില്ല. ലാസർ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും യേശു പാർത്തെടുത്ത് ചില ദിവസങ്ങൾ കൂടി പാർത്തു. നാലാം ദിനം, മൃത്യു സംഭവിച്ചതിന്റെ നാലാം ദിനം യേശു ആ വീട്ടിൽ എത്തുന്നു. തുടർന്നാണ് ഞാൻ വായിച്ച 43 വാക്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. പുറത്തു വരിക എന്നവൻ പറഞ്ഞ വാക്യത്തിനും യേശു വീട്ടിൽ എത്തുന്നതിനിടയിലുള്ള കുറെ സംഭവവികാസങ്ങൾ ഇന്നത്തെ ചിന്തിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട് നിങ്ങളോട് പറയുന്നത് ക്രിസ്തുവിന്റെ ആദ്യത്തെ ക്ഷണം ജീർണതയിൽ നിന്ന് ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കഴിയും. ജീവിതത്തിന്റെ ജീർണതകളിൽ നിന്ന് ജീവിതത്തിന്റെ സമൃദ്ധിയുള്ള ജീവനിലേക്ക് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ വചനം ക്ഷണിക്കുന്ന അല്ലെങ്കിൽ വെറുതെ ക്ഷണിക്കുകയല്ല, വെറുതെ ഒരു ക്ഷണമല്ല. ഫോർ ദ സേക്ക് ഓഫ് ഇൻവിറ്റേഷൻ ഹി ഈസ് ഇൻവിറ്റ്. അങ്ങനല്ല, ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് യു ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്. വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് കർത്താവിന്റെ ക്ഷണം. ആ ക്ഷണത്തിനാണ് ജീർണതയിൽ നിന്ന്. ലാസർ ജീർണിച്ചു പോയിരുന്നു, അസ്തമിച്ചു പോയിരുന്നു, പ്രതീക്ഷകളൊക്കെ കൈവിട്ടിരുന്നു, ഒരവസാനത്തിലേക്ക് എത്തിയിരുന്നു. ഇനി പ്രതീക്ഷകൾ സാധ്യതകളൊന്നുമില്ല. എന്നാൽ ആ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷാനിർഭരമായ സാഹചര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. കടന്നു വരിക ജീർണതയിൽ നിന്ന് ജീവിതത്തിലേക്ക്. ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷ നൽകുന്നുണ്ട്. ക്രിസ്തു ആ വീട്ടിലേക്ക് എത്തുകയാണ്. ഞാൻ മൂന്നാല് കാര്യങ്ങൾ ഓർമ്മിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ജീർണതയിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള പരിവർത്തനത്തിന് കർത്താവിന് തനിയെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ യേശുവിന്റെ ഏറ്റവും വലിയ പ്രവർത്തന പ്രത്യേകതകളാണ് തിരിച്ചറിയണം. സുവിശേഷം കേൾക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? ടു റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ദി ഡിമാൻഡ്സ് ആൻഡ് കമാൻഡ്സ് ആൻഡ് അഡ്വൈസ് ഓഫ് ജീസസ്. യേശുവിന്റെ ആഹ്വാനങ്ങളോടും കൽപ്പനകളോടും അവന്റെ താല്പര്യങ്ങളോടും ക്രിയാത്മകമായി പ്രതികരണ ജ്ഞാനങ്ങളും കൊടുക്കണം. എങ്കിലേ ആ റിസൾട്ട് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് തനിയെ എല്ലാം പ്രവർത്തിക്കാം. God is omniscient, omnipotent. എല്ലാം കഴിയുന്നവരാണ്, സർവശക്തനാണ്. അവൻ എന്തും വിചാരിച്ചാൽ ചെയ്യാൻ കഴിയും. ഇരിക്കുന്നിടത്തിനോട് ചെയ്യാം, ഒരിഞ്ച് നടക്കേണ്ട, അനിഞ്ഞൊന്നും വേണ്ട. പക്ഷേ മനുഷ്യനിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഹി നീഡ്സ് അവർ ഗൈഡൻസ്, അവർ ഹെൽപ്പ്, അവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ്. മറന്നുപോകരുത്, നമ്മുടെ പങ്കാളിത്തവും നമ്മുടെ സഹകരണവും കൂടി കൊടുത്തെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ആരും വിചാരിക്കരുത് എന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം തന്നെത്താൻ കൊണ്ടുതരുമെന്ന്. ദൈവം കൊണ്ടുതരും, പക്ഷേ ദാറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ യു സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ഔട്ട് ഫോർ എ റെസ്പോൺസ്. പ്രതികരണത്തിന് വേണ്ടി ഒരു കൈ നീട്ടുമ്പോൾ മാത്രമേ ദൈവം സഹായിക്കാറുള്ളൂ. ദൈവത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ്, ദൈവത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ രാത്രിയിലും നാളെ രാത്രിയിലും മറ്റന്നാൾ രാത്രിയിലും മനുഷ്യന്റെ സഹകരണത്തോടുകൂടെ, മനുഷ്യന്റെ സഹായത്തോടുകൂടെ, മനുഷ്യന്റെ പങ്കാളിത്തത്തോടുകൂടെ അവന്റെ ജീവിതത്തിന്റെ പുതിയ ഉയരങ്ങൾ ദൈവം കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പോവുകയാണ്. അത് തുടക്കമാണ് രാത്രി. ലാസറിന് ജീർണതയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കർത്താവ് നിസ്സാരമായിട്ട് സാധിച്ചേനെ. അവൻ എവിടെ ഇരുന്നുകൊണ്ടാണ് ലാസറിന്റെ മരണവൃത്താന്തം കേട്ടത്? അവിടെ ഇരുന്നുകൊണ്ട് അവരെ പറയാൻ വരുന്നത് ലാസർ ഉയർക്കട്ടെ, ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, മാർത്തയുടെയും മറിയുടെയും കണ്ണുനീർ മാറട്ടെ, ആ വീടിന് ആനന്ദം വരട്ടെ, ആശ്വാസം വരട്ടെ, പറഞ്ഞാൽ സംഭവിക്കും. പക്ഷേ കർത്താവ് ഇരുന്നിടത്ത് നിന്ന് യാത്ര ചെയ്ത് ബഥാനിയിലെത്തുന്നു. വീട്ടിൽ കടക്കാതെ മാർത്തയെ പറയും വീടിനുള്ളിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു. കല്ലറ എവിടെയാണെന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്നു, അവിടേക്ക് ചെല്ലുന്നു, കല്ല് നീക്കാൻ പറയുന്നു, കെട്ടഴിക്കാൻ പറയുന്നു. ഇങ്ങനെ സ്വയം ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ചെയ്യാതെ അത് മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവരുടെ സഹകരണത്തോടും സഹായത്തോടും പങ്കാളിത്തത്തോടും കൂടി അവരുടെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനം കാണാൻ കഴിയുന്നുവെങ്കിൽ അത് നൂറ്റാണ്ടുകൾക്കപ്പുറം ലാസറിന്റെ ജീവിതത്തിന്റെ ചുറ്റുവട്ടത്തിൽ മാത്രം എന്നുള്ളൊരു കാര്യമല്ല. എന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാക്കണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുന്ന കർത്താവിനോട് കൂടി ഞാനും എന്റെ കരം കൊടുക്കണം. എന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിൽ എന്റെ പങ്കാളിത്തം ആവശ്യമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, പ്രസ്താവിക്കുന്നു. ക്രിസ്തു ക്ഷണിക്കുന്നു, ജീർണതയിലായിപ്പോയതിന്റെ ജീവിതത്തിന് ജീവന്റെ മുഖം ഞാൻ നൽകാൻ തയ്യാറാണ്. അസ്തമിച്ചു പോയതിന്റെ ജീവിതത്തിന്, എഴുതിത്തള്ളപ്പെട്ടു പോയ നൈവക്കാരും സ്നേഹിതരും സുഹൃത്തുക്കളും പറയുന്ന ജീവിതത്തിന് പുതിയ തുടക്കം തരാൻ ഞാൻ കരുത്തനും ശക്തനുമായിരിക്കുന്നു. പക്ഷേ ഐ നീഡ് യുവർ ഹെൽപ്പ്. നിങ്ങൾ കൂടി ഈ സഹകരണം തരണമെന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ ജീർണതയിൽ നിന്ന് പുറത്തുവരാൻ ഞാൻ നൽകേണ്ട സഹായം, എന്താണ് എന്റെ പങ്കാളിത്തമെന്ന് ഇവിടെ ഭാഗം വിസ്തരിക്കുന്നുണ്ട്. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു വീട്ടിലേക്ക് വരികയാണ്. ക്രിസ്തു നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു സഹായം, നമ്മുടെ വിശ്വാസം അവന് വേണമെന്നുള്ളതാണ്. ഹി നീഡ്സ് യു ടു ഡിക്ലെയർ പ്രൊക്ലെയിം യുവർ ആബ്സലൂട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ്. അതാണ് ഒന്നാമത്തെ ആവശ്യം. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ ഉറക്കെ പറയുന്നത് ദൈവത്തിന് അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. അത്ഭുതങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. അത്ഭുതങ്ങളും അതിശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട് ജീവിതത്തിലാണ്. യേശു മരണം സംഭവിച്ച വീട്ടിലെത്തുകയാണ്. പക്ഷേ ശ്രദ്ധിക്കണം, അവൻ ആ വീടിനകത്ത് വരുന്നില്ല. അതെപ്പോ നമുക്കറിയുന്നുണ്ട്, ഞാൻ വീണ്ടും വായിക്കാൻ വലിയ വിവരമാണ്. സമയം പോകുന്നു. യേശു വീടിന്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ആലപ്പീടിയിൽ പറയുകയാണ്, വീട്ടിന് അയ്യത്ത് നിൽക്കുകയാണ്, പുറത്ത് അകത്ത് വരുന്നില്ല. പറമ്പിൽ നിൽക്കുക, പുരയിടത്ത് നിൽക്കുകയാണ്. യേശു അകത്ത് വരുന്നില്ല. അകത്ത് ചെന്നാൽ എന്താണുള്ളത്? കരയുന്ന സഹോദരിമാരോടൊപ്പം ഇരുന്ന് കരയാൻ വരുന്ന ചാപ്പ സിസ്റ്റത്തിലുള്ള ആളുകളും. എന്താണ് ചാപ്പ സിസ്റ്റം? അന്നത്തെ കാലത്ത് ചാപ്പയുണ്ട്, ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ളത് പോലെ. കൂടെ കരയുന്ന ആളുകൾ വരും. മാർത്തയുടെയും മറിയയുടെയും ദുഃഖം ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം ആ വീട്ടിൽ നിന്ന് കരയും. 7 ദിവസം ഇരുന്ന് കരയണം. അതാണ് അന്നത്തെ രീതി. ഒരു വീട്ടിൽ, യഹൂദന്റെ വീട്ടിൽ മരണം ഉണ്ടായാൽ 7 ദിവസം മരിച്ച ആളിന്റെ ആളുകൾ അവനെ കിടത്തിയിരുന്ന കട്ടിലും ചുറ്റിട്ട് കരഞ്ഞുകൊള്ളണം. ഒന്നും ചെയ്യരുത്, ഒരു ജോലിയും ചെയ്യരുത്, പുറത്ത് പോകരുത്, ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത്. അവരുടെ ദുഃഖം പങ്കുവെക്കുവാൻ പുറത്തുള്ള ആളുകൾ അകത്ത് വരും. അവരുടെ പോകുന്ന കരയും, കുറെ കഴിയും പൂമ്പുതി ആളുകളും കരയും. അങ്ങനെയാണ്. അതാണ് അന്നത്തെ നിയമമെങ്കിൽ, രീതിയെങ്കിൽ, മതം അനുശാസിക്കുന്ന ചില പ്രവൃത്തികളാണെങ്കിൽ, 4ാം ദിവസം വീട്ടിൽ വന്ന കർത്താവ് അകത്ത് കരഞ്ഞുകൊണ്ടിരുന്ന കരച്ചിൽ നിർത്തി പുറത്തു വരാൻ ആവശ്യപ്പെടുകയാണ്. കർത്താവ് ജനം തിരുത്തുകയാണ്. കരഞ്ഞുകൊണ്ട് 7 ദിവസങ്ങൾ തീർക്കുവാനല്ല സഹോദരിമാരെ നിങ്ങളുടെ ജീവിതം രചിക്കപ്പെട്ടിരിക്കുന്നത്. പുറത്തു വരിക. നിങ്ങളുടെ കരച്ചിൽ എന്ന നിലയ്ക്കുമായി അവസാനിപ്പിക്കുവാൻ നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. ആ ഞാൻ നിങ്ങളെ സഹായിക്കും. ക്രിസ്തു വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത കരച്ചിൽ നിർത്തി മുറിക്കുള്ളിൽ നിന്ന് പുറത്തു വന്നു. അവൻ നിൽക്കുന്നിടത്ത് വന്നു, പറമ്പിൽ വന്നു. ക്രിസ്തു അവരോട് ചോദിക്കുന്നു, ഞാനാണ് പുനരുത്ഥാനം ജീവൻ, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. Do you believe this? ഞാൻ പുനരുത്ഥാനം ജീവനുമാണ്, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. സഹോദരി മാർത്തയെ, നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, Yes Lord, I believe that you are the Son of God. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, സഹോദരൻ മരിച്ച് നാട്ടിൽ വെച്ച് 4 ദിവസമായി കളറെ കിടക്കുക. വൃദ്ധം ചോദിക്കുക, ഞാൻ പുനരുദ്ധാനം ജീവിക്കുവാൻ എന്നിൽ നീ വിശ്വസിച്ചാൽ മരിച്ചെന്നല്ല ലാസർ പുറത്തു വരുന്ന വിശ്വസിക്കുന്നു. സങ്കോചമില്ലാതെ, അമാന്തമില്ലാതെ, സന്ദേഹമില്ലാതെ, അവിശ്വാസം തെല്ലും തൊടാത്ത തരത്തിലുള്ള ആ സ്ത്രീ പറഞ്ഞു, Yes Lord, I believe that you are the Son of God. You are able to make wonders in my life. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, അടയാളങ്ങൾ കൊണ്ടുവരുവാൻ കരുത്തനായ ദൈവമാണ് നീ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചിട്ട് പറഞ്ഞു, Master has come. He is inviting you. ഗുരു വന്നിട്ടുണ്ട്. ആരാണ് ഗുരു? ഇരുട്ട് നീക്കുന്നവൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്റെയും സഹോദരിയും മറിയയുടെയും കണ്ണിൽ ഇരുട്ട് നിറച്ച ജീവിത സാഹചര്യങ്ങൾ വെളിച്ചമാക്കി പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന മഹാഗുരു നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൻ തന്നെ ആവശ്യപ്പെടുന്നു. രണ്ടുപേര് വേഷം എടുപ്പിച്ചു കർത്താവ് പ്രവർത്തിക്കാനോടെ തുടങ്ങുകയാണ്. ജീർണിച്ചു പോയ ജീവിതങ്ങൾക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ, അസ്തമിച്ചു പോയ ജീവിത സാഹചര്യങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ, അവസാനിച്ചു എന്ന് എല്ലാവരും കരുതുന്ന, വിശ്വസിക്കുന്ന, എഴുതിത്തുള്ള സാഹചര്യങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാകണമെങ്കിൽ, എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുതിത്തുള്ള കർത്താവിന്റെ ആവശ്യങ്ങൾക്കും അവന്റെ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിൽക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ക്രിസ്തുവിനോടുകൂടി സഹായത്തിന്റെ സഹകരണത്തിന്റെ കരം കൊടുക്കുന്നിടത്താണ് ജീവിതം അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത്. ആദ്യം അവൻ ആവശ്യപ്പെടുന്നത് വിശ്വാസം നീ ഉറപ്പിക്കണം എന്നുള്ളതാണ്. ഡു യു ബിലീവ്? 2020 തുടക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ, മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, ഉത്കണ്ഠകൾ, ഭയാശങ്കകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നുണ്ടായിരിക്കും. നാളെ എങ്ങനെയാവും? എന്നിലൂടെ പലതും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കരം ദുർബലമാണ്, ഉള്ളത് വേണ്ടത് കയ്യിലില്ല, വിഭവങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങൾ വലിയതാണ്. എന്നെ നോക്കിയിരിക്കുന്നവർ നിരവധിയുണ്ട്, എന്നിലൂടെ മാത്രം നിർവഹിക്കപ്പെടേണ്ട ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്നു, ഇറ്റ് ഈസ് ഇൻസഫിഷ്യന്റ്, ഐ കാനോട്ട്, ഇറ്റ് മേ നോട്ട് ബി. ഇങ്ങനെല്ലാം സന്ദേഹിക്കുന്നവർക്കുള്ള കർത്താവിന്റെ ഉത്തരം, ഡു യു ബിലീവ് ദാറ്റ് ഐ എം ഏബിൾ? ഞാൻ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ വിശ്വാസം എനിക്ക് ആവശ്യമുണ്ട് പ്രവർത്തിക്കുക. അപ്പൊ തിരിച്ചറിയണം, ദൈവം ആവശ്യങ്ങൾ നിറഞ്ഞ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ വിശ്വാസം അവന്റെ മുമ്പിൽ പ്രഖ്യാപിക്കപ്പെടണം. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ആലോചിക്കണം. ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവിനോട് പറയാൻ കഴിയണം, ഐ ഡു ബിലീവ് ദാറ്റ് യു ആർ ഗോഡ്, മൈറ്റി ഗോഡ് ഹു ക്യാൻ ഡു വാട്ട് ഈസ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കഴിയണം. ആരായിട്ടാണ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്? വിശ്വാസ ജീവിതത്തിൽ ഉളച്ചിലും കോട്ടങ്ങളും പാകപ്പിഴകളും ഒക്കെ വന്നിട്ടുള്ളതിന്റെ കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രസംഗിക്കുന്നതിന്റെ പരാജയം തന്നെയാണ്. നമ്മൾ ഭീരുക്കളാണ് സ്നേഹമുള്ളവരെ, സംശയരോഗികളാണ്, അവിശ്വാസികളാണ്. അത് ഉറപ്പിക്കില്ലാത്ത ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ പുതിയ വർഷത്തിന്റെ പ്രഭാതത്തിൽ ഉറപ്പിക്കണം. ഞാനൊരു ഭീരുവാണ്. കർത്താവിന്റെ വാക്കുകൾക്ക് വിശ്വാസം പോരാ. കർത്താവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ നിറച്ചിരിക്കുക, ബൈബിൾ അരച്ച് കേൾക്കി കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ബൈബിൾ മറക്കും, ദൈവത്തെ മറക്കും, എല്ലാം മറന്നുപോകുക. ശരിയല്ലേ? മർക്കോസ് 4 എന്താ വായിക്കുന്നത്? യേശു വന്നിട്ട് നമുക്ക് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞ് വള്ളത്തിൽ ഒരുമിച്ച് കയറി കടൽ നടുവിൽ ചെന്നപ്പോൾ കാറ്റും കൂടും തിരുമാലയും ഉണ്ടായി പടകളക്കിയ പ്ലവം ചെയ്തത് ഭയപ്പെട്ട് നിലവിളിച്ചു. മരണത്തിന്റെ മുഖം മുമ്പിൽ കണ്ട ആളുകൾ നിലവിളിക്കുന്നത് ആരെ കുറ്റപ്പെടുത്തും? അവരോട് സഹതപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഉറക്കമുണർന്ന ക്രിസ്തു അവരെ വഴക്ക് പറയുകയാണ്, ശാസിക്കുകയാണ്. എടാ, കാറ്റിന്റെയും കടലിന്റെയും അസ്വസ്ഥതകളാൽ മരണം കാണുന്നവരെ എങ്ങനെ വഴക്ക് പറയാൻ കഴിയും? അതാ വഴക്ക് പറയാൻ കാരണമുണ്ട്. പലപ്പോഴും ഓർക്കണം, ഞാൻ നിങ്ങളെ മരണപ്പാളം എടുക്കുന്നിടങ്ങളിൽ, ഞാൻ നിങ്ങളെ വേദനിക്കുന്ന നിങ്ങൾ ക്രിസ്തു നമ്മളെ ശകാരിക്കുകയായിരിക്കും. മറന്നുപോയില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ വാക്ക് അവർ മറന്നുപോയി. എന്താണോ അവൻ പറഞ്ഞത് യാത്രയ്ക്കൊക്കെ നാം അക്കരയ്ക്ക് പോകാമെന്ന്, ആ വാക്ക് മറന്നുപോയി. ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യും, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ആ വാക്ക്, ആ വാക്കിന്റെ ശക്തി, ആ വാക്കിൽ നിറഞ്ഞിരുന്ന വാഗ്ദാനത്തിന്റെ തീവ്രത ഈ ശിഷ്യന്മാർ മറന്നുപോയിട്ടാണ് നിലവിളിച്ചത്. മാത്രമല്ല, അവൻ കൂടെയുള്ള കാര്യം മറന്നുപോയി. കാറ്റിനെയും കടലിന്റെയും തിരകളെയും അതിന്റെ ശക്തിയും ഉണ്ടാക്കിയവൻ ഈ പടകിൽ തങ്ങൾക്കൊപ്പം ഇരിക്കുന്ന കാര്യം അവർ മറന്നുപോയി. They forget the presence of Jesus. They forget the promise of Jesus. And they forget the power of Jesus. നമുക്ക് ഈ മൂന്ന് പാപങ്ങൾ ഗുണം തിരിച്ചറിയാൻ അവന്റെ വാക്കുകളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ട് പ്രതിസന്ധിയിൽ. അവന്റെ സാന്നിധ്യം മറന്നുപോയിട്ടുണ്ട് പ്രതിസന്ധിയിൽ. ഞാൻ തന്നേ ഉള്ളൂ, എനിക്ക് ആരുമില്ല, നിലവിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറന്നവരാണ്. കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യം മറന്നുപോയവരാ. കൂടെ വരുന്നവനെ കാണാതെ പോയവരാ. അവന്റെ സ്പർശനം പോലും തിരിച്ചറിയാൻ പോയത് ഞാൻ തന്നേ ഉള്ളൂ, എനിക്ക് ആരുമില്ല, ഇതെങ്ങനെ ചെയ്യുന്നു ഭയന്നിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ശകാരിക്കുകയായിരിക്കും. അവന്റെ ശക്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, യേശുവിനെ വിശ്വസിക്കേണ്ട ദൈവത്തിന്റെ പുത്രൻ, അധികാരമുള്ള ദൈവത്തിന്റെ പുത്രൻ, ഈ പ്രഭാതത്തിൽ, പുതിയ വർഷത്തിന്റെ പ്രഭാതത്തിൽ അധികാരമുള്ള ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കട്ടെ. യേശു ദൈവപുത്രൻ അല്ലായിരുന്നുവെങ്കിൽ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം പച്ചവെള്ളമായി തന്നെ ഇരുന്നേനെ, വീട്ടുകാരുടെ നിന്ന് നിന്നയായി ഇരുന്നതേനെ, അപമാന അപമാനമായി തുടർന്നേനെ. പക്ഷേ അവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായതുകൊണ്ടാണ് നിറമില്ലാതിരുന്ന, വിലയില്ലാതിരുന്ന, രുചിയില്ലാതിരുന്ന പച്ചവെള്ളം നിറയും, നിറവും വിലയും രുചിയുമുള്ള വീഞ്ഞായി പരിവർത്തിച്ചത്, അപമാനം അഭിമാനമായി മാറിയത്. എന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വില കിട്ടും എന്ന് പലരും പറഞ്ഞേക്കാം, ജീവിതത്തിന്റെ രുചിയിൽ എന്ന് പലരും പറഞ്ഞേക്കാം, ജീവിതത്തിന് ഗുണമില്ലെന്ന് പലരും പറഞ്ഞേക്കാം. എന്നാൽ അവൻ ദൈവപുത്രനായ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതത്തിന് വില ഉണ്ടാകുന്നത്, നിറമുണ്ടാകുന്നത്, ഗുണമുണ്ടാകുന്നത്, രുചി ഉണ്ടാകുന്നത് മറന്നു പോകരുത്. യേശു ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ദൈവത്തിന്റെ പുത്രനല്ലായിരുന്നുവെങ്കിൽ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്നൊരു കേവലം ഒരു പാപിയെ പോലെ നിലവിളിച്ചേനെ. എന്നാൽ അവൻ ദൈവത്തിന്റെ ജീവനുള്ള പുത്രനായതുകൊണ്ടാണ് വലതു ഭാഗത്ത് കിടന്ന കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത ദൈവപുത്രനാണ് ലോകത്തിലേക്ക് വീരങ്ങളിലേക്ക് പോയത്. സ്നേഹമുള്ളവരെ, യേശു ദൈവത്തിന്റെ പുത്രനല്ലായിരുന്നുവെങ്കിൽ നടുക്കടലിൽ കൊടുക്കാറ്റിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം അവനും കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയത്. എന്നാൽ അവൻ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് കാറ്റിനെ കടലിനെ ശാസിച്ചമർത്തി ജീവിതത്തിന്റെ പടക് സുരക്ഷിതമായി സുഗമമായി പ്രതീക്ഷിച്ച അക്കരയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയെങ്കിൽ മാർത്തയോടും മറിയോടൊപ്പം ഈ രാത്രിയിൽ പറയണം, ഞാനും വിശ്വസിക്കുന്നു കർത്താവേ, ജീവിതത്തിന്റെ ജീർണതകളിൽ നിന്ന്, തോരാത്ത കണ്ണുനീരിൽ നിന്ന്, ഒഴിയാത്ത ദുരന്തങ്ങളിൽ നിന്ന്, അവസാനിക്കാത്ത വേദനകളിൽ നിന്ന് എന്റെ ജീവിതത്തെ കരകയറ്റുവാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനാണ് നീ എന്ന് ഉറക്കെ പറയാൻ അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നെങ്കിൽ അവിടെ ക്രിസ്തു പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ ജീർണതകൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹമുള്ളവർ കർത്താവ് പ്രവർത്തിക്കാനെത്തുമ്പോൾ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അവരോട് പ്രയാണം ചെയ്യാൻ പറയണം. അവിടെയാണ് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നത്. രണ്ടാമത് കർത്താവ് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് Show him where you face the trials and problems. യേശു മാർത്തയുടെ മരണം പറയുന്നു, അവനെ വെച്ചത് എവിടെയെന്ന് എനിക്ക് കാണിച്ചിരിക്കുക. എന്നെ വളരെയേറെ സ്പർശിച്ചിട്ട് ഒരു വാക്യമാണ്, ഒരുപാട് പ്രതിസന്ധികളുടെ പ്രയാസങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഇതാണ്. യേശു പറയുന്നു, യേശുവിന്റെ വീട് അത്ര പരിചയമുള്ള അല്ലേ? അവിടെ നിരവധി തവണ വന്നിട്ടുള്ളവൻ, ആ വീടിന്റെ എവിടെ നോക്കൻ കോർണർ പരിചയമുള്ളവൻ, ആ വീടും പുരയിടും അവന്റെ പരിസരങ്ങളും നല്ല കാണാവുന്ന നിശ്ചയമുള്ളവൻ പറയുകയാണ്, അവനെ എവിടെ വെച്ചതെന്ന് എനിക്ക് കാണിച്ചിരിക്കുക. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ലാസർ രോഗിയായിരുന്ന കിടപ്പോൾ, രോഗം മൂർച്ഛിച്ചപ്പോൾ, മരിച്ചപ്പോൾ, അടക്കിയപ്പോൾ അറിഞ്ഞിട്ടുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ കണ്ടിട്ടുണ്ട് എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്. എന്നിട്ടും കർത്താവ് ചോദിക്കുന്നു, പറഞ്ഞു തരിക അവനെവിടെയാണ് വെച്ചിരിക്കുന്നത്. സഹോദരിമാർ കാണിച്ചു കൊടുത്തു, അവർ മുമ്പേ തന്നെ കാണിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, കർത്താവ് ചെയ്യുന്നത് ഒരു അഴിച്ചുപണിയാണ്. മതം പറയുന്നു ഒരുവൻ മരിച്ചാൽ സഹോദരിമാർ 7 ദിവസം അനങ്ങാതെ പുറത്തിരുന്ന് ഒപ്പം വരുന്ന കാര്യമാണ്. എന്നാൽ കർത്താവ് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് അവരെ മുറിയിൽ നിന്ന് പുറത്തിറക്കി അവരെ പ്രവർത്തന നിരതരാക്കി മാറ്റുകയാണ്. സ്റ്റാഗ്നന്റ് ആയിരിക്കേണ്ടവരല്ല നിങ്ങൾ, പ്രവർത്തന നിരതരായി മാറേണ്ടവരാണ് നിങ്ങൾ പറഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നു. വിശ്വാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, ഷോ മീ ദ പ്ലേസ് വേർ യുവർ ഫീലിംഗ്സ് ആർ ബറീഡ്. എവിടെയാണ് നിങ്ങളുടെ വികാരങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ കുഴിച്ചുമുടപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ശക്തി കരുത്തും അവസാനിച്ചിരിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അസ്തമനം സംഭവിച്ചിരിക്കുന്നത്? ഐ വാണ്ട് ടു സീ ദ പ്ലേസ്. എനിക്ക് കാണിച്ചു തരിക, എനിക്ക് കാണിച്ചു തരിക. രാത്രിയിൽ കർത്താവിന്റെ മുമ്പേ നടന്ന് കാണിച്ചു കൊടുക്കാം, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ എവിടെയാണ്? ഞാൻ തോറ്റിരിക്കുന്ന എവിടെയാണ്? ഞാൻ വേദനിക്കുന്ന എവിടെയാണ്? എന്റെ ഭാരങ്ങൾ എവിടെയാണ്? എന്റെ നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ, കയ്പ്, വേദന, കണ്ണുനീർ, ഇതെല്ലാം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. രോഗമുള്ളവർ രോഗമുള്ള ശരീരം കാണിച്ചു കൊടുക്കുക, കർത്താവേ ഇവിടെയാണ് എന്റെ വേദന, ഇവിടെയാണ് എന്റെ നൊമ്പരം, ഇവിടെയാണ് എന്റെ സങ്കടം, ഇവിടെയാണ് എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചത്, എനിക്കും എന്റെ സഹോദരിക്കും ഭാവി തരേണ്ട എന്റെ സഹോദരൻ ഒടുങ്ങിയിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നാറ്റം, ഇവിടെയാണ് ജീർണത, ഇവിടെയാണ് അസ്തമനം, ഇവിടെയാണ് ക്ഷയം. കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടേക്ക് കർത്താവ് എത്തുകയാണ്. So God wants your support to show him the place where your feelings are being bad. എവിടെയാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ, അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കടപ്പാണ്. ക്രിസ്തുവിനെ അറിയാമെങ്കിലും നീ കാണിച്ചു കൊടുക്കണം. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ആത്മീയ ദരിദ്രരായി മാറുകയല്ല. വേദവസ്ത്രം ഒത്തിരി ദരിദ്രരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 7 കൂട്ടം ദരിദ്രന്മാരെ കുറിച്ച് വേദവസ്ത്രം പറയുന്നുണ്ട്. സോഷ്യലി പുവർ, സമൂഹത്തിൽ യാതൊരു അക്സെപ്റ്റൻസ് ഇല്ലാത്തവരാണ് സാമൂഹികമായ ദരിദ്രർ. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പറാണ്, ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഒരു ക്ലബിലൊക്കെ മെമ്പറാണ്. നമ്മുടെ നാട്ടിൽ 10 പേര് അറിയും, അക്സെപ്റ്റൻസ് ഉണ്ട്. എന്നാൽ ആരും അറിയാതെ ഒരിടത്തും ഒരു പ്ലേസും ഇല്ലാതെ, ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ജീവിക്കുന്ന ആൾ സോഷ്യലി പോറാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. മറ്റു ചില ഇന്റലക്ച്വലി പോറാണ്, ബുദ്ധിയൊന്നുമില്ല, ഒരു ബുദ്ധി ഇല്ലാതെ, കഴിവില്ലാതെ ചിന്തിക്കാനോ വായിക്കാനോ പഠിക്കാനോ റിയലൈസ് ചെയ്യാനോ റിഫ്ലക്ട് ചെയ്യാനോ റിഫ്ലക്ട് ചെയ്യാനോ കഴിവില്ലാതെ ജീവിക്കുന്നവർ ഇന്റലക്ച്വലി പോറാണ്. ചിലര് ഫിനാൻഷ്യലി പോറാണ്, എക്കണോമിക്കലി ധനമില്ല, ആവശ്യമുള്ള കലോറി ആഹാരം കഴിക്കാൻ പോലും പണമില്ലാതെ ജീവിക്കുന്നവർ സാമ്പത്തിക ദരിദ്രരാണ്. ഇങ്ങനെ 6-7 കൂട്ടം ദരിദ്രന്മാരുണ്ട്. പൊളിറ്റിക്കലി പോവുക, യാതൊരു രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത പൊളിറ്റിക്കലി പോവുക. എന്നാൽ വേറൊരു ആത്മീയം എന്ന് പറയുമ്പോൾ സ്പിരിച്വലി പോവുക എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തി ഉണ്ടെങ്കിലും എല്ലാം ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദൈവം ധരിച്ചുകൊടുക്കുന്ന പേരാണ് സ്പിരിച്വലി പോവുക. നമ്മൾ പലപ്പോഴും അങ്ങനെ അല്ലെ, ദൈവം ചെയ്തോട്ടെ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, എന്റെ ശരീരമുണ്ട് ദാനമാണ്, എന്റെ ജീവിതമുണ്ട് ദാനമാണ്, ലെറ്റ് ഹിം ഡു ഇൻ മൈ ലൈഫ്. അങ്ങനെ നമ്മൾ ആത്മീയ ദരിദ്രരായി തീരുക അല്ല, ദൈവം നമ്മളെ ദരിദ്രരായിട്ടല്ല എണ്ണിയിരിക്കുന്നത്, ദൈവം നമ്മളെ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളവരായിട്ടാണ് എണ്ണിയിരിക്കുന്നത്. കർത്താവിന്റെ പ്രവർത്തനങ്ങളുടെ കളീഗ്സായി കോ വർക്കേഴ്സായി നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. പക്ഷെ അത് ചെയ്യാതെ, ഞാനൊന്നും ചെയ്യാതെ, എല്ലാം ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളോട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്നവർ ആത്മീയ ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എനിക്ക് വഴികാട്ടികളും സഹായികളുമായി മാറണം. ചരിത്രത്തെ പ്രതികളെ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയാണ്, ദൈവം മനുഷ്യനെ സഹായിയാക്കണം. ഫറവോന്റെ കീഴിൽ നിന്ന് എന്തുകൊണ്ട് ദൈവത്തിന് സ്വയം വിടുവിച്ചുകൂടാ ജനത്തെ? കർമ്മന്റെ മനസ്സ് മാറ്റി, രാത്രി ഒരു സ്വപ്നം ഉണ്ടാക്കി അവന്റെ മനസ്സ് മാറ്റി വേണമെങ്കിൽ ഗ്രന്ഥം പറഞ്ഞുവിടാം. ഇല്ല, മോശം എന്ന് പറഞ്ഞൊരു കൊലപാതകിയെ അവൻ ഒളിച്ചു പാർക്കുന്നിടത്തേക്ക് പോയി കണ്ടെത്തി അവനെ നിർബന്ധിച്ച് മനമാറ്റം വരുത്തി തിരിച്ചു കൊണ്ടുവന്ന് അവനെ അയച്ച് അവനിലൂടെ ഇസ്രായേൽ ജനത്തെ ഒഴിവിക്കാൻ ദൈവത്തിന് എന്തുവാ ഇത്ര അസ്വസ്ഥതകളുണ്ടോ? ദൈവം പ്രവർത്തിക്കുന്ന അങ്ങനെ മിക്കനെയും ചെകടനെയും കൊലപാതകയും കുറ്റങ്ങളും കുറവുള്ള നിരവധി ആളുകളെയും കണ്ടെത്തി ശുദ്ധീകരിച്ച് പരിവർത്തിപ്പിച്ച് തന്റെ ഹിതത്തിനനുസരിച്ച് കൊണ്ട് ദൈവപ്പെടുത്തി ദൈവത്തിന് പ്രവർത്തി ജനവസ്ഥത്തോടെ തന്നെ ഞാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സ്നേഹിതരെ കർത്താവ് ആവശ്യപ്പെടുന്നു, show me the place where you are failed. നീ പരാജയപ്പെട്ടിടം എനിക്ക് കാണിച്ചു തരിക, അവിടെ ചെന്ന് എനിക്ക് ചെയ്യാനായിട്ടുണ്ട്. നീ തകർന്നിടം, നിന്റെ വികാരങ്ങൾ അസ്തമിച്ചിടം, നിങ്ങളുടെ പ്രതീക്ഷകൾ കുഴിച്ചു മൂടപ്പെട്ടിടം എനിക്ക് കാണിച്ചു തരിക. ഇന്ന് രാത്രി നമുക്കുള്ള ദൗത്യം ഇതാണ്: ജീവിതത്തിന്റെ പരാജയങ്ങളും നമ്പരങ്ങളും വേദനകളും വിഫലതകളും സങ്കടങ്ങളും ഭാരങ്ങളും ഉള്ളവർ ആ ഇടങ്ങൾ കർത്താവിന് കാണിച്ചു കൊടുക്കാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒന്നും കൂടി വെക്കേണ്ട കാര്യമില്ല, കാണിച്ചു കൊടുക്കാൻ മനസ്സിലേ വിടുതലില്ല, അത്ഭുതമില്ലാതെ തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ പോലെ കർത്താവിന് കാണിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് നല്ലത് മാത്രം പറഞ്ഞാലും മോശാവസ്ഥയും കർത്താവ് അറിയണ്ട. എന്നാൽ അവൻ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പരാജയങ്ങളുടെ മാണ്, തകർച്ചകളുടെ മോശങ്ങളുടെ മാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. കാണാനും കല്യാണ വീട്ടിൽ കർത്താവാണ്, അവിടെ കർത്താവ് ഒരു ഗസ്റ്റ് ആയിരുന്നു അല്ലെ? നോർമലി ഗസ്റ്റിനുള്ള ഒരു പ്രിവിലേജസ് എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡാണ്. ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഗസ്റ്റ് ഇരിക്കാൻ ഇവിടെ ഒക്കെ അവർക്ക് വൃത്തിയാക്കിട്ടേക്കും. അപ്പൊ നമ്മുടെ പ്രതീക്ഷ ഗസ്റ്റ് അവിടെ ഇരിക്കും ഫോർ എ ലിമിറ്റഡ് ടൈം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി വിൽ ലീവ് ഓർ ഷീ വിൽ ലീവ്. അപ്പൊ നമ്മൾ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ കാല കല്യാണ വീട്ടിൽ ഓർക്ക് യേശു ഒരു ഗസ്റ്റ് ആയിരുന്നെങ്കിൽ ആ വീട്ടിൽ ഒരു അത്ഭുതവും ഉണ്ടാകുമായിരുന്നില്ല. അവിടെ എന്താ സംഭവിച്ചത്? ആ വീട്ടിൽ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് ഒരു പരിവർത്തനം ഉണ്ടാകുവാനും തകർച്ചയിൽ മുഖർച്ചയിലേക്ക് വീട് വരാനും ഗൃഹനാഥന്റെ അപമാനം അഭിമാനമായി മാറാൻ ഇടയായി തീർന്നത് they people completely opened the place for Jesus's dominance. യേശു അധികാരം എടുക്കാൻ വേണ്ടി സ്വന്തം വീട് വിട്ടുകൊടുത്തിട്ട് യേശുവിനെ ആ വീട്ടിലെ ഹോസ്റ്റാക്കി മാറ്റി. ആ വീട്ടുകാർ അവര് ഗസ്റ്റായി മാറി. അതുകൊണ്ട് പറ്റി ഒരു അതിഥിയെ പോലെ സോഫയിൽ വന്നിരിക്കാതെ അവൻ അടുക്കളയിലേക്ക്, കലവറയിലേക്ക്, അകത്ത് മുറികളിലേക്ക്, വെപ്പുശാലയിലേക്ക്, വെള്ളം കോരുന്നിടത്തേക്കെല്ലാം ഇറങ്ങി ചെന്ന് കണ്ടു നിജസ്ഥിതി എന്താന്ന് കണ്ടു. എല്ലാം കാണാൻ വേണ്ടി കർത്താവ് വീട് തുറന്നു കൊടുത്തപ്പോൾ അവൻ കയറി കണ്ടു ശൂന്യത, വീഞ്ഞില്ല, തകർച്ച, നിരാശ, മോഹഭംഗങ്ങൾ, മുറികളിൽ വീട്ടുകാർ കരഞ്ഞും കൂടി നിലവിളിച്ച് മരിക്കുന്നു. അപമാനഭാരത്തിൽ ഗൃഹനാഥൻ മുറിയിൽ ഒളിച്ചിരിക്കുന്നു. വേലക്കാർ ഒന്നും ചെയ്യാനില്ലാതെ കാത്തു നിൽക്കുകയാണ്. പാത്രങ്ങൾ ശൂന്യം. ശ്മശാനമുഖത കല്യാണ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ നിങ്ങളുടെ വീടുകളിൽ ക്രിസ്തുവിന് ഗസ്റ്റിന് റോളാണെന്ന് രാത്രി ആലോചിക്കണം. അല്ല, അവൻ കയറട്ടെ എല്ലായിടത്തും, അവൻ പ്രവേശിക്കട്ടെ എല്ലായിടത്തും, അവൻ ആധിപത്യം എടുക്കട്ടെ എല്ലായിടത്തും. അതുകൊണ്ട് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക. കർത്താവിനുണ്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും വളിച്ചു വെക്കരുത്. കർത്താവേ, തകർന്ന് തരിപ്പണമായി കർത്താവിന്റെ സംഗതി കരയണം, തുറന്നു വെച്ച് കരയണം. എന്റെ ജീവിതത്തിൽ തുറന്ന പുസ്തകങ്ങളുടെ മുമ്പിൽ പരാജയങ്ങൾ, വേദനകൾ, ഗുഹരങ്ങൾ, നൊമ്പരങ്ങൾ, തകർച്ചകൾ എല്ലാം എല്ലാം തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കാൻ ഇടം കിട്ടുകയാണ്. സോ ഗോഡ് ഈസ് ഗെറ്റിംഗ് എ ഡയറക്ഷൻ ബൈ യു ടു ഡു എ ഗ്രേറ്റ് തിങ് ഫോർ യു. ദൈവത്തിന് വലിയ കാര്യം പ്രവർത്തിക്കുവാൻ വേണ്ടി അവസരങ്ങൾ ഞാൻ നിങ്ങളെ സംജാതമാക്കുകയാണ്. അതുകൊണ്ട് നമുക്കുള്ള ഉത്തരവാദിത്വം എവിടെയാണ് എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഉത്തരവാദിത്വം അവിശ്വാസിയാകരുത് എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ നായകനാണ് ചോദിക്കുന്നത്, പക്ഷേ ഉത്തരം പറയുന്നത് അവിശ്വാസിയായിട്ടായിരിക്കരുത്, വിശ്വാസിയായിട്ടായിരിക്കണം. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ? ഞാൻ ആ ഭാഗത്തേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 11:30 39-ാമത്തെ വാക്യമാണ്. കല്ല് നീക്കുവാൻ യേശു പറഞ്ഞു, ആ മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായിട്ടുള്ളവർ. കർത്താവ് അത്ഭുതത്തിന് വേണ്ടി, ജീർണത മാറ്റാൻ വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി വരാൻ തുടങ്ങുമ്പോൾ അവൻ പറയാണ് കല്ല് നീക്കുക. Can you remove the stone from the entrance of this tomb? കല്ല് നീക്കാൻ വിശ്വാസത്തിന്റെ നായകൻ പറയുമ്പോൾ മാർത്ത തടസ്സം നിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പറയുന്നു, കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു. ഇത് പറഞ്ഞതാണ് അല്ല, പറഞ്ഞതാണ് പറഞ്ഞു. യോഹന്നാന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന വാക്കാണ്. കർത്താവിനോട് കർത്താവ് പറയാണ്, ഞാൻ തുറക്കാൻ പോവുകയാണ്. അവിടെ എഴുതി വാക്യം ശ്രദ്ധിച്ചു. മാർത്തയെ യോഹന്നാൻ അഡ്രസ് ചെയ്തിരിക്കുന്ന എങ്ങനെയാ? മരിച്ചവന്റെ അവളും മരിച്ചവളവിടെ ജീവിപ്പിക്കാൻ വേണ്ടി കർത്താവ് വരുമ്പോൾ, ജീവന്റെ ഉറവിടമായവൻ മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ, ജീവിച്ചിരിക്കുന്ന ഒരാളാകുമ്പോൾ മരിക്കുകയാണ്. മരിച്ചവന്റെ സഹോദരി പറയുന്നു, നാറ്റും വെച്ചു നാലുനാളുമായിരിക്കുന്നു. നമ്മുടെ പലപ്പോഴും ജീവിതത്തിൽ മരിച്ചവരുടെ സഹോദരി സഹോദരനൊക്കെ ആകാറുണ്ട്. ചത്തവനെ പോലെ വികാരമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ജീവനില്ലാത്തവരെ മാറുന്നവരാണ് മരിച്ചവർ, അവരുടെ സഹോദരൻ സഹോദരി. കല്ല് നീക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ജീവനുണ്ടായിരുന്നവൾ അങ്ങനെ ചാടി കല്ല് നീക്കിയേനെ. തന്റെ സഹോദരനെ കിട്ടുമല്ലോ, സഹോദരനെ ജീവനോടെ പിടിച്ച് കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി കർത്താവ് എന്ന് ഒരു ചെറിയ സഹായത്തിനോട് ചോദിക്കുമ്പോൾ ആ സാധ്യതകളുടെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് പറയുകയാണ്, നോ ഇറ്റ്സ് ഫോർ ഡേയ്സ്. നാല് ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ ചിന്തയ്ക്കനുസരിച്ച് അസാധ്യതകളുടെ ദിനമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ അങ്ങനെ പറയാൻ കാരണമുണ്ടായിരുന്നു, നാല് ദിവസം. അതിന്റെ കാരണം അന്നത്തെക്കാലത്ത് യഹൂദന്മാർ ഇവിടെ ഒരു അന്ധവിശ്വാസമുണ്ട്, ഇന്ന് നമുക്കുണ്ട് കേട്ടോ. പല്ലി ഇപ്പോഴും ചൊല്ലി പറഞ്ഞു, ഞാൻ നല്ല പറഞ്ഞില്ലെന്ന് പറയുന്നു. എത്ര വേദവസ്ഥ വായിച്ചാൽ ഉച്ചരാത്രി കുറുകെ വണ്ടിക്ക് കുറുകെ ചാടിയ അന്നത്തെ ദിവസം പോയി എല്ലാം ഒരുങ്ങി. നമ്മൾ യാത്ര രാവിലെ പ്രാർത്ഥി യാത്രയോടെ കുറച്ചും തിരിച്ചു വരുന്നവരോട് കഴിഞ്ഞാൽ പ്രാദിവസം പോയി എന്ന് പറയാം. അന്ധവിശ്വാസമാണ്, വിശ്വാസിക്കുന്നത് പഠിക്കും. യഹൂദന്മാരുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞെന്നറിയാമോ? ഒരു യഹൂദൻ മരിച്ചാൽ മൂന്ന് ദിവസത്തേക്ക് മരിച്ചയാളിന്റെ പ്രേതം അല്ലെങ്കിൽ സോൾ ഈ ബോഡിക്ക് അടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മജീഷ്യൻ മന്ത്രവാദി വിചാരിച്ചാൽ ആഭിചാരം ചെയ്ത് ഈ ജീവനെ പിടിച്ച് കെട്ടി വേണ്ടി ഇതിനകത്ത് കയറ്റാമെന്നാണ് ആളുടെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നത്. സാധ്യതയുടെ മൂന്ന് ദിവസങ്ങൾ മരണത്തെ തുടർന്നുണ്ടാകുമായിരുന്നു. മൂന്ന് ദിവസം മനുഷ്യന്റെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാധ്യതയുടെ ദിവസമായിരുന്നു ഇത്. മൂന്ന് ദിവസങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ സാധ്യതയുടെ മൂന്ന് ദിവസവും കഴിഞ്ഞിരിക്കുന്നു. മരിച്ചുപോയ ലാസറിന്റെ ജീവിതത്തിൽ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്കിലും സാധ്യതകളുടെ മൂന്ന് ദിനം കൂടി അസ്തമിച്ചിരിക്കുന്നു. നാല് ദിവസമായിരിക്കുന്നു. കർത്താവ് വൈകിതിന്റെ കാരണം അത് തന്നെയാണ്. യേശു ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് വരാൻ വൈകിതിന്റെ കാരണം പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. ഞാൻ നിങ്ങൾ വിശ്വാസികളായി പരിവർത്തിക്കുന്ന ഒരു പോയിന്റിലാണ് കർത്താവ് ജീവിതത്തിലേക്ക് വരുന്നത്. അവിശ്വാസികളുടെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മരിച്ചവന്റെ പങ്ങളായി, മരിച്ചവന്റെ സഹോദരിയായി പലപ്പോഴും ഞാൻ നിങ്ങൾ അധപ്പതിക്കുകയാണ് വിശ്വാസ ജീവിതത്തിൽ. കല്ല് നീക്കുവാൻ പറഞ്ഞത് ഒരു പുതിയ തുടക്കം ഇടാൻ വേണ്ടിയും ജീവൻ കൊടുക്കാൻ വേണ്ടിയും പുതിയ പ്രഭാതം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അടയ്ക്കാനാണ് അവൾക്ക് ആഗ്രഹം. അവൾ മരിച്ചവന്റെ പങ്ങളാണ്. അവൾ പറയുകയാണ്, നാല് ദിവസമായി നാറ്റവും വെച്ചിരിക്കുന്നു. ഒരു സാധ്യതകളിൽ അഴുകിയിരിക്കുന്നു. കാരണം നാല് ദിവസമായിരിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന്റെ സാമ്യവും സാധ്യതകളും കഴിഞ്ഞിരിക്കുന്നു. സാധ്യതകൾ ഒരുപാട് ഒരുപാട് അസ്തമിക്കുകയാണ്. മൂന്നെന്ന് പറയുന്ന മനുഷ്യന്റെ സാധ്യതകൾ, യോന മൂന്ന് ദിവസം മത്സ്യത്തിനുള്ളിൽ ഉണ്ടായിരുന്നു, മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷപ്പെട്ടു. ഫറവോന്റെ സന്നിധിയിൽ മോശ എന്ന വടിയിട്ട് പാമ്പാക്കിയപ്പോൾ അതുപോലെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു അല്ലേ? ഫറവോന്റെ മന്ത്രവാദികൾക്ക് കഴിഞ്ഞു വടിയിട്ട് അവരും പാമ്പാക്കി, മോശം രീതിയെന്ന് അവർക്കും ചെയ്യാൻ കഴിയും. അപ്പൊ മരിച്ചവരെ തിരിച്ചുകൊണ്ടിരാൻ കഴിയുന്ന അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ എന്തെങ്കിലും ഒരു ചെയ്യാൻ കഴിയുന്ന സാധ്യതയുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്റെ കർത്താവ് വരുന്നത്. യേശു വൈകുന്നത് നമ്മളെ പഠിപ്പിക്കുവാനും നമ്മളെ മറന്നതുകൊണ്ടുമല്ല, ലോകത്തിന്റെ സങ്കേതങ്ങളിലും ലോകത്തിന്റെ കരുത്തിലുമുള്ള എന്റെ നിങ്ങളുടെ ആശ്രയവും കൂടി അവസാനിക്കട്ടെ എന്നിട്ട് അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അതിനെ കർത്താവ് പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മളെല്ലാം ഒരുപാട് ദൈവം അനുഗ്രഹിച്ചു തന്നുകൊണ്ട് ലോകത്തിന്റെ ആശ്രയങ്ങളിൽ സങ്കേതങ്ങളാണ് നമുക്ക് നമ്പർ വൺ പ്രിഫറൻസ്. അതിനുശേഷമേ ഉള്ളൂ ദൈവം ദൈവം നോക്കുള്ള വാസ്തവമാണ്, വാസ്തവമാണ്. അപ്പൊ നമുക്ക് ഇവിടെ കഥ കാണിച്ചിരുന്ന ഏറ്റവും സത്യമൊരു കാര്യം, ഈ ഭൗതിക ശരീരത്തിൽ മനുഷ്യനും അവന്റെ സാധ്യതകൾക്കും ഉള്ള സമയം കൂടി അവസാനിച്ചിട്ടുണ്ട് കഥ. നാലാമത്തെ ദിവസമാണ് വരുന്നത്. കാരണം ദൈവത്തിന്റെ മഹത്തോടെ വെളിപ്പെടണം, ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ജനം തിരിച്ചറിയണം. അവൾ വന്നു, വന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങൾ എവിടെ നിൽക്കുന്ന ശതവിട്ട് ആലോചിക്കുക. മറിയ മാർത്ത തുറന്നു കേട്ടുകൾ അസാധ്യതകൾ, കർത്താവെ നാറ്റം വെച്ചിരിക്കുന്നു, തീർന്നു, ജീർണിച്ചു, ഇനിയൊരു സാധ്യതയില്ല, ഇനിയൊരു പ്രഭാതമില്ല, എല്ലാം തീർന്നിരിക്കുകയാണ്. മാത്രമല്ല 4 ദിവസമായി കഴിഞ്ഞു, ഞങ്ങളുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് കാര്യങ്ങളില്ല, അത് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു അവരോട് ആവശ്യപ്പെട്ടത് നീ വിശ്വാസിയാകണമെന്നല്ല. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട മറ്റൊരു പരിവർത്തനത്തിന് വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവിശ്വാസത്തിൽ വിശ്വാസത്തിലേക്ക്. ജീവന്റെ നായകൻ, വിശ്വാസത്തിന്റെ നായകൻ നമ്മളോട് ചോദിക്കുമ്പോൾ അതേ വിശ്വാസത്തിൽ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തരത്തിൽ ജീവിതത്തിന്റെ പരാജയമാണ് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്, മറ്റൊന്നുകൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. We need to realize and distinguish the decay in our life. ജീർണതകൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കണം. ലാസർ ഒരു അടയാളമുണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ലാസർ ഉണ്ട് കേട്ടോ, ഡെഡ് ലാസർ, ഡീക്കഡ് ലാസർ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമേജാണ്. എന്താണ് ജീർണതകൾ? ലാസറിന് ജീവനുണ്ട്, ഇപ്പോൾ അവൻ മരിച്ചവൻ പുറത്തു വന്നിരിക്കുക, ലാസറിന് ജീവനുണ്ട്, പക്ഷേ അവൻ പൊതിയിരിക്കുന്ന മരണവസ്ത്രത്തിലാണ്. ജീവനുള്ളവൻ മരണവസ്ത്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്, ഇതൊരു ജീർണതയാണ്. അതുപോലെ തന്നെ അവൻ എഴുതേറ്റ് നിൽക്കുക, പക്ഷെ ബന്ധത്തിന് അനങ്ങാൻ വയ്യ. ജീവനുണ്ട് മരണവസ്ത്രത്തിൽ, ജീവിച്ചവൻ മരണം കച്ചു ചുറ്റി കാണപ്പെടുകയാണ്. അവൻ എഴുന്നേറ്റ് വന്നു, പക്ഷേ അനങ്ങാൻ നിവൃത്തിയില്ല. ഇതൊരു ബീഭത്സമായ കാഴ്ചയാണ്. ഏ എന്തുവായിരിക്കല്ലേ, ഒരു ജീവനുള്ള മനുഷ്യൻ ശവക്കച്ചയിൽ പൊതിഞ്ഞ തല മുതൽ പാദം വരെ നിൽക്കുകയാണ്. പക്ഷെ അത് ആകർഷകമാണ്. ആർക്ക്? ഈ കാഴ്ച മാർത്തയ്ക്ക് പറയുക ആകർഷകമാണ്, മറ്റുള്ളവർക്കും ബീഭത്സമായ കാഴ്ചയാണെങ്കിലും സ്വന്തം സഹോദരിമാർക്ക് അത് ജീവൻ തുടിക്കുന്ന നയനാനന്ദകരമായ മനോഹരമായ കാഴ്ചയാണ്. മരിച്ചവൻ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസർ ഇപ്പോൾ ശക്തനാണ്, പക്ഷെ അവൻ ദുർബലന, അനങ്ങാവയ്യ. എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ജീർണതകളാണ് ഈ പകൽ രാത്രി തിരിച്ചറിയാം. ശക്തരാണെങ്കിലും ദുർബലരാണ്, ജീവനുണ്ടെങ്കിലും ചലിക്കാൻ കഴിയുന്നില്ല, കരുത്തുണ്ടെങ്കിലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയും, ദൗർബല്യം നമ്മുടെ ജീവിതത്തിന്റെ ജീർണതയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. ജീർണതകൾ നമുക്ക് ഒരുപാടുണ്ട്. ഈ ജീർണതകൾ ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള യേശുവിന്റെ അത്ഭുതത്തിലൂടെ ഈ കഥ ഓർക്കുവാൻ കർത്താവ് ഇനിയും ആവശ്യപ്പെടുന്നുണ്ട്. സേവനം, രണ്ട് സേവനം കൂടി പറഞ്ഞു. എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്ന സേവനം? ജീവിതത്തിന് വിടുതലുണ്ടാകുവാൻ അവൻ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ സേവനം കല്ല് ഉരുട്ടി മാറ്റുക എന്നതാണ്. യേശുവിന് ചെയ്യാൻ കഴിയും കല്ല് ഉരുട്ടി മാറ്റാൻ, പക്ഷേ അവൻ ആവശ്യപ്പെടുന്നത് ആരോടെന്നറിയാമോ? ഇവന്റെ സഹോദരിയാണ്. നിങ്ങൾ യു റിമൂവ് ദ സ്റ്റോൺ. എന്തുകൊണ്ട് ഓർത്ത് വയ്ക്കുക? എന്തുകൊണ്ട് യേശു ആ കല്ല് മാറ്റാന്? മറ്റൊരിടത്ത് കല്ല് സ്വയം ഉരുട്ടി മാറ്റിയായിരുന്നല്ലേ, ഇവിടെ യേശുവിന്റെ കലറവാതുക്കലെ കല്ല് ആ ഉരുട്ടി മാറ്റും എന്ന് സന്ദേഹിച്ചുകൊണ്ടാണ് രാവിലെ മാർത്തയും മറിയയും ഒക്കെ കല്ലറവാതുക്കലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവർ കല്ലറവാതുക്കൽ എത്തിയപ്പോൾ തന്നെ കണ്ടു, ദ സ്റ്റോൺസ് വേർ റിമൂവ്ഡ്. ദാറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ഗോഡ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഓൺലി റോൾ ദ സ്റ്റോൺ അവേ. പക്ഷെ ഇവിടെ ദൈവം കല്ലുരുട്ടി മാറ്റുന്നില്ല, മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ കല്ല് ഉരുട്ടി മാറ്റുക. അതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതാണ്, അതുകൊണ്ടാണ് ദൈവം ചെയ്യുന്നില്ല. തിരിച്ചറിയണം, എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി ചെയ്യത്തില്ല. രണ്ടാമത്തെ കാരണം, ഈ കല്ല് ആരാണ് ഉരുട്ടി വെച്ചത്? നിങ്ങളാണ്, നിങ്ങൾ തന്നെ അത് കല്ലുരുട്ടി വെച്ചത് നിങ്ങളാണ്. നിങ്ങളാണ് അവനെ അകത്താക്കിയത്, ഇരുട്ടിലാക്കിയത്, ഗുഹയിലാക്കിയത്, അസ്തമനത്തിലേക്ക് തള്ളിയിട്ടത്. കല്ല് എന്ന് പറയുന്ന അർത്ഥം ഇറ്റ്സ് എ ക്ലോഷർ, അന്ത്യമാണ്, സമാപനമാണ്, ഒടുക്കത്തേതാണ് കല്ല്. ഒരുവന്റെ കല്ലറവാതുക്കൽ കല്ലുരുട്ടി വെച്ചാൽ യു ആർ നോ മോർ ഹിയർ, യു ബിക്കം ഹിസ്റ്ററി, യു ആർ എ ബിഗ് സീറോ നോ ഓൺവേഡ്സ്. അതാണ് എന്റെ അർത്ഥം. കല്ലുരുട്ടി വെക്കുമ്പോൾ എന്റെ അർത്ഥം അവസാനത്തെ ആണി പഠിക്കുക, നീതി ഇല്ല, തീർന്നു, ശുദ്ധം. എന്നാൽ വ്യക്തമായിട്ടവർക്ക് കർത്താവ് ഇവിടെ ചെയ്യുന്നത് മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്തേക്ക് വന്ന് അത് തിരുത്തി കോമയാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. സോ ക്രൈസ്റ്റ്, ദ ലിവിംഗ് ക്രൈസ്റ്റ് ഈസ് മേക്കിംഗ് കോമാസ് വേർ വി പുട്ട് ദ ഫുൾ സ്റ്റോപ്പ്. തിരിച്ചറിയാൻ കഴിയണം, ചിലയിടത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്നു, തീർന്നു, മതി, അത് വിചാരിക്കുന്നു എല്ലാം തീർന്നു, എന്റെ കാലം കഴിഞ്ഞു, അവസാനിച്ചു, മതി 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 മതി. ഏലിയാവ് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടയാളാണ്. അഹാബിന്റെ ഇസ്മയിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശക്തമായി വാദിക്കുകയും ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നതിന് പകരം ദൈവം തപ്പിച്ചെന്നപ്പോൾ വിദൂരതയിൽ ഒരു ഒരു കൊച്ച ചെടിയുടെ ചോട്ടിൽ ഏലിയാവ് കിടക്കുക, സൂസൈഡ് ചെയ്യാൻ, മരിക്കാൻ. ദൈവം ചോദിച്ചപ്പോൾ ഇപ്പോൾ മതി മതി പറയാ, ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെല്ലാം, ഒരുപാട് നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, ഞാൻ തന്നെ ഉള്ളു. അതുകൊണ്ട് Let me put a full stop in my life. Stop. I want to stop here. ദൈവം അനുവദിച്ചു. ദൈവം പറഞ്ഞു, നിനക്കിവിടെ എന്താ കാര്യം, എഴുന്നേറ്റ് പോകുന്നു പറഞ്ഞു. ഏലിയാവിട്ട ഫുൾ സ്റ്റോപ്പ് ദൈവം തിരുത്തി കോമയാക്കി. പിന്നെ അവർ മുമ്പോട്ട് നടത്തിയെങ്കിൽ ലാസറിന്റെ കല്ലറവാദത്തിൽ സഹോദരിമാർ ഉൾപ്പെടെ കൊണ്ടുവച്ച ഫുൾ സ്റ്റോപ്പ് കല്ല് കർത്താവ് നിന്റെ ഉരുട്ടി മാറ്റുക. സ്നേഹമുള്ളവരെ, ഈ രാത്രി സുശേഷം കേൾക്കുമ്പോൾ ചില കല്ലുകൾ ഉരുട്ടി മാറ്റുവാൻ ഞാൻ നിങ്ങൾ രാത്രി തീരുമാനമെടുക്കണം. സംശയത്തിന്റെ കണ്ണികൾ നമുക്കുണ്ട്, ദുഃഖത്തിന്റെ കല്ലുകൾ നമുക്കുണ്ട്, ഭയത്തിന്റെ കല്ലുകളുണ്ട്, മുൻവിധികളുടെ കല്ലുകൾ നമുക്കുണ്ട്. ഈ കല്ലുകളൊക്കെ എന്ന് പലയിടത്ത് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഓ, അത് അങ്ങനെ ആയിരിക്കും, മുൻവിധികളാണ്. നേരത്തെ തീരുമാനിക്കുന്ന സർക്കാർ തന്നെ ആയിരിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ചില സംശയങ്ങൾ, ചില ഭയങ്ങളുടെ കല്ലുകൾ ഞാൻ നിങ്ങളെ ചിലയിടങ്ങൾ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പലരുടെയും ജീവിതം അപകടത്തിലാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കല്ലുകൾ ഉരുട്ടി, നിങ്ങൾ കല്ലുകൾ തള്ളി അടച്ചു വെച്ചിരിക്കുന്നിടത്തേക്ക് ഗുരു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കല്ലുകൾ നീക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കല്ലുകൾ നീക്കുക, നമുക്ക് ഇന്ന് രാത്രി തയ്യാറെടുക്കാം. കർത്താവിന് നമ്മുടെ സഹായം, അവർ കല്ലുകൾ നീക്കി തരികയില്ല. നീ വെച്ച കല്ല് നീ മാറ്റിയെടുക്കണം. യേശു ശിഷ്യന്മാരെ പറഞ്ഞു, സുശേഷിക്കേണ്ടി അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ആളുകളെ സൗഖ്യമാക്കണം, നിങ്ങൾ മുറിവ് കെട്ടണം. കാരണം നിങ്ങളുണ്ടാക്കിയ മുറിവുകളാണ് നിങ്ങളെ പലരെ രോഗികളാക്കിയത്. നിങ്ങൾ ആരെയൊക്കെ രോഗികളാക്കിയിട്ടുണ്ടോ അവരെ നിങ്ങൾ സൗഖ്യമാക്കണം. നിങ്ങൾ ആരെയെല്ലാം മുറിവേൽപ്പിച്ചു, നിങ്ങൾ സ്വന്തം കൈകൊണ്ടാണ് മുറിവൽ കെട്ടണം. നിങ്ങൾ ഉരുട്ടി വെച്ച കല്ലുകൾ നിങ്ങൾ മാറ്റിക്കളയണം. കർത്താവിനെ ആഹ്വാനം. ഒടുവിൽ അവൻ ആവശ്യപ്പെടുന്ന സഹായം, അവനെ കെട്ട് കഴിക്കും, അത് നിങ്ങൾ ചെയ്യണം. കർത്താവല്ല അവനെ കെട്ടിയേക്കുന്നത്, നിങ്ങളാണ് അവന്റെ കെട്ടുകൾ ഉണ്ടാക്കിയത്. ആ കെട്ടുകൾ നിങ്ങൾ അഴിച്ചു മാറ്റണം. എന്തൊക്കെയാണ് കെട്ടുകൾ? ചലിക്കാനാവാത്തതും അനങ്ങാനാവാത്തതും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വണ്ണം ഉണ്ടാക്കിച്ചിരിക്കുന്ന കെട്ടുകൾ ജീവിതത്തിൽ നിരവധിയുണ്ട്. കർത്താവ് അഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും കാത്തിരിക്കരുത്, അവൻ അഴിക്കുകയില്ല. നിങ്ങളോട് അവൻ ആവശ്യപ്പെടുന്നു, യു അൺടൈ ദീസ് ബോണ്ട്സ്. നിങ്ങൾ അഴിക്കണം, നിങ്ങൾ അഴിക്കണം. ഈ കൺവെൻഷനിലൂടെ സഭയിലെ കെട്ടുകൾ അഴിക്കണം, ബന്ധങ്ങളിലെ കെട്ടുകൾ അഴിക്കണം. ഒരുപാട് കെട്ടുകൾ പലയിടത്തുണ്ട് സ്നേഹമുള്ളവരെ. അഴിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതത്തിന് ജീർണതയിൽ നിന്ന് ജീവനിലേക്കുള്ള വരാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാമത്തെ ക്ഷണം അവൻ പുറത്തു വരാൻ ആവശ്യപ്പെടുന്നു. ലാസറെ പുറത്ത് റോമനെ പേരിൽ വിളിക്കുന്ന കർത്താവ്, ജീർണതയിൽ നിന്ന് ജീവൻ തരാൻ നമ്മുടെ സ്നേഹമുള്ള കർത്താവിനെ ക്ഷണിക്കുമ്പോൾ ജീവിതം ജീർണിച്ചു പോകാൻ നമുക്ക് തിരിച്ചറിയാം. ജീർണതയുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരാൻ കർത്താവിന്റെ സഹായം നമുക്ക് കിട്ടുന്നു. പക്ഷേ കർത്താവ് നമ്മെ സഹായിക്കാൻ നമ്മുടെ സഹായം അവന് കൊടുത്തേ മതിയാവുക. കല്ലുരുട്ടി നിൽക്കണം, കെട്ട് അടിക്കണം, വിശ്വാസം ഉറപ്പിക്കണം. മരിച്ചവന്റെ ബംഗള മാനങ്ങൾ നിൽക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് ജീവനുള്ളവരാ വിശ്വാസമുള്ളവരാ നിൽക്കുന്ന നമുക്ക് അറിയണം. എവിടെയാണ് ജീവിതത്തിന്റെ പരാജയങ്ങൾ പ്രശ്നങ്ങൾ കർത്താവിനെ കാണിച്ചു കൊടുക്കണം. അവൻ അവിടേക്ക് വരും, അവിടെ സ്പർശിക്കും, അവിടെ പ്രവർത്തിക്കും, അവിടെ രൂപാന്തരപ്പെടുത്തും. കർത്താവിന്റെ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തലകളെ വീണ്ടും മുടക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ലളിതമായ വാക്കുകൾ ഇന്ന് രാത്രി നാം സ്വീകരിച്ചു. കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് ഇട്ടുകളുകയാണ്. അവൻ വരുന്നു, നീ പുറത്തു വരിക. അവനറിയാം നീ നഗത്താണെന്ന്, അവനറിയാം നീ നാറ്റം വെച്ചിരിക്കുന്നതെന്ന്, അവനറിയാം നിന്നെ പലരും അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന്, അവനറിയാം നീ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുകയാണെന്ന്. കർത്താവ് ആവശ്യപ്പെടുന്നു, നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. നിനക്ക് വിശ്വാസമുണ്ട്, ഞാൻ അതിശയങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ വിശ്വാസ പ്രഖ്യാപനം അവന് ആവശ്യമുണ്ട്. ഉറക്ക പ്രയാണ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു നീ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന്. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ ഇനിയും കർത്താവിന് മുമ്പിൽ നടന്ന് കാണിച്ചു കൊടുക്കുക. എവിടെയാണ് നിന്റെ പ്രശ്നമെന്ന്, എവിടെയാണ് നീ പരാജയപ്പെട്ടതെന്ന്, എവിടെയാണ് നിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും കുഴിച്ചിടപ്പെട്ടതെന്ന്, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ നാറ്റം വമിക്കുന്നതെന്ന്, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ സാധ്യത വസ്തുവിച്ചു എന്നുള്ളത് കർത്താവിന് കാണിച്ചു കൊടുക്കുക. അവൻ ആവശ്യപ്പെടുന്ന, show me my dear brother and sister, show me the place where your feelings are being buried. നിങ്ങളുടെ വികാരങ്ങളും സ്വപ്നങ്ങളും ദഹിച്ച ഇടം അവന് കാണിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി കർത്താവിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുക. കർത്താവേ, നീ വാ, ഇവിടെയാണ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത്, ഇവിടെയാണ് എന്റെ സങ്കടങ്ങൾ, ഇവിടെയാണ് എന്റെ നൊമ്പരങ്ങൾ, ഇവിടേക്കാണ് എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഭയമുള്ളത്, ഇവിടെയാണ് ഓർക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളുള്ളത്. അവൻ അവിടേക്ക് വരുന്നു, അവൻ ആവശ്യപ്പെടുന്നു കല്ലുകൾ നീക്കുക. ഒരിക്കൽ കർത്താവിനോട് പറയരുത് നാറ്റം വെച്ചു പോയിട്ടും നാല് നാളായെന്നും. കർത്താവിനെല്ലാം അറിയാം. അവൻ ആവശ്യപ്പെടുന്നു കല്ലുകൾ ഉരുട്ടി മാറ്റുക. സംശയത്തിന്റെ, മുൻവിധികളുടെ,
ഭയാശങ്കകളുടെ കല്ലുകൾ ഈ രാത്രി കൊണ്ട് മാറട്ടെ. നാം കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിക്കാം. ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള കെട്ടുകൾ, അടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകൾ, ആത്മീയതയിലെ കെട്ടുകൾ, ഈ കെട്ടുകൾ ഈ രാത്രി അഴിച്ചു കൊടുക്കാം. ലാസ്റ്റർ സുരക്ഷിതനായി പുറത്ത് വരട്ടെ. ഒരു പുതിയ ജീവൻ തുടങ്ങട്ടെ. റിസറക്ഷൻ ചാർത്തിരുന്നത് കൊണ്ട് ജീവിതത്തിന്റെ പുതിയ ഉദ്ധാരത്തിനുള്ള കർത്താവിനെ പ്രാർത്ഥിക്കാം. ലാസ്റ്റർ റിവൈവ് ചെയ്ത് അവന് പുനരുജ്ജീവനം പ്രാപിച്ചവനെ പുറത്തു വന്നുവെങ്കിൽ ഈ രാത്രിയിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനരുജ്ജീവനം ഉണ്ടാവട്ടെ, ഒരു പുനരുജ്ജീവനം ഉണ്ടാകട്ടെ, പുതുതായി ജനിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ദിവസങ്ങളിൽ സമർപ്പിക്കാം. നാലു നാളായാലും മാറ്റം
വരും,
ജീർണിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ വരണമേ, അസ്തമിച്ചു പോയ സാധ്യതകളിലേക്ക് നീ വരണമേ, നാറ്റമിച്ചു പോയ നാലു നാളായ സാധ്യതകളില്ലാതായി പോയിടങ്ങളിലേക്ക് നീ വരണമേ. വിശ്വാസം ഉറപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, നിനക്ക് കാണിച്ചു തരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, കല്ലുകൾ ഉരുട്ടി മാറ്റുവാനും കെട്ടുകൾ അടിക്കുവാനും ഞങ്ങൾക്ക് ധൈര്യം തരണമേ. പുതിയ വർഷം ഞങ്ങളുടെ ജീർണതകൾ മാറ്റി സമർത്ഥമായ ജീവിതം നമുക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് പറയാം. സർവസ്നാഹിക്കുന്നു, ദൈവത്തിന്റെ കൃപയുടെ കരുണയിൽ കാവലും നിങ്ങൾ എല്ലാവരെയും ഫലമേൽപ്പിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവ് ത്രിയേ ദൈവത്തിന്റെ അനുഗ്രഹമാശ്വാദം നമ്മെല്ലാവരുടെ കൂടി രാത്രിയിലും വിശ്രമത്തിലും രാത്രിയിലും നാളത്തെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിലും എപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ.
കർത്താവേ, നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നാളെ വൈകുന്നേരം 7 മണിക്ക് തന്നെ നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ ആരംഭിക്കുന്നതാണ്. എല്ലാവരും തക്ക സമയത്ത് കർത്താവേ ഓർപ്പിക്കുന്നു. താങ്ക് യു ഫോർ കമിങ്. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ കൈവശം ലഭിച്ചിരിക്കുന്ന പാഠപുസ്തകം ദയവായി തിരികെ ഏൽപ്പിച്ചിട്ട് പോകണമേ എന്ന് ഓർപ്പിക്കുന്നു.
മാവേലിക്കര ജില്ലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മാവേലിക്കര ജില്ലയില് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ പ്രളയത്തിൽ ഒരു കൊച്ചു ദേവാലയം തകർന്ന് വെള്ളത്തിലായി പോയിരുന്നു, ഒരു കാലാറ്റില്ലാതായി പോയിരുന്നു. ഞാൻ മാവേലിക്കര ജില്ലയിൽ ഗവൺമെന്റ് ഷാർഡി കളക്ഷൻ ചെയർമാൻ നേതൃത്വത്തിൽ ഫണ്ടൊക്കെ സമാഹരിച്ച പള്ളി മനോഹരമായി പണിതു. എന്നാൽ അച്ഛന്മാർ ഉദ്ദേശമായിട്ടോട് ചേർന്ന് ഞങ്ങളൊക്കെ സഹായിക്കുന്ന കൈനീട്ടത്തിന് വേണ്ടി ഒരു ആൽബം കഴിഞ്ഞ വർഷം മാവേലിക്കര വൈദ്യ ജില്ലാ കൺവെൻഷനെ പാടിയ പാട്ടുകൾ 10 പാട്ടുകളാണ്. അതിലൊരു ആൽബമാക്കി പ്രസിദ്ധീകരിച്ചു. അത് കളക്ട് ചെയ്ത് കിട്ടുന്നതോടു കൂടി അവർക്ക് കൊടുക്കാനാണ് ബാധ്യത. ഞാൻ അതിൻ്റെ 10 കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ ഇവിടെ കിട്ടും നല്ല പാട്ടുകൾ. അതിൻ്റെ ട്രാക്ക് ഉൾപ്പെടെയാണ് അച്ഛൻ്റെ പക്കൽ അതിൻ്റെ പാട്ടുകളുണ്ട്. കൂട്ടായ്മകൾക്കെല്ലാം പാടുന്ന ട്രാക്ക് ഉൾപ്പെടെയുള്ള സീഡിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഓരോ കോപ്പി വാങ്ങിച്ചാൽ നമ്മളുടെ പണിയിൽ ചെറുതായിട്ട് സഹകരിക്കാൻ കഴിയും. നിർബന്ധമല്ല, നിങ്ങളെ സ്നേഹപ്പെടാൻ.
സീഡികൾ അജീച്ചാൻ്റെ പക്കൽ ലഭ്യമാണ്. ഒരു സീഡിക്ക് 1 കോടി വെച്ച് മിനിമം നമുക്ക് കൂടുതൽ പ്രൊജക്ട് നൽകാൻ താല്പര്യമുള്ളവർക്ക് അതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.